വചനമുണ്ടിൽ തേനിലും തേനിന്റെ കട്ടയിലും നിന്റെ വചനമേ ജീവിത മാധുര്യമേ. ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തിൻ മൂല്യം ക്ഷയിക്കും നിൻ വചനമുണ്ടിൽ. നിൻ തിരുവാതിലിൻ കട്ടിളയ്ക്ക് ഏഴ കാതോ തിരിക്കും നിൻ വചനത്തിനായി. അമ്മ തൻ കുഞ്ഞിനെ പോറ്റുന്ന പോൽ എന്നെ ഉപരിയായി പോറ്റുന്ന നൽപിതാവേ. നിൻ തിരുവാതിലിൻ കട്ടിളയ്ക്ക് ഏഴ കാതോ തിരിക്കും നിൻ വചനത്തിനായി. അമ്മ തൻ കുഞ്ഞിനെ പോറ്റുന്ന പോൽ എന്നെ ഉപരിയായി പോറ്റുന്ന ഡിയെ അങ്ങനെ പിന്നീട് എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ഹൃദയങ്ങൾ അങ്ങ് തുറന്നു കൊടുത്താടെ. അടിയിൽ അങ്ങനത് മാത്രമല്ലോ, അടിയിൽ അങ്ങ് ജീവിക്കുക നന്ദി, അടിയിലൂടെ ജീവിക്കുക എന്നാണ് എല്ലാ മഹത്വവും പിതാവ് ക്രിസ്തു മുഖാന്തരം. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിന്റെ വചനവുമായുള്ള ബന്ധത്തിൽ പരസ്പരം കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. അതിനായി ദൈവത്തിന് സ്തോത്രം. അതുല്യമായ കാര്യങ്ങളാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് എല്ലാവർക്കും ഇല്ല, എല്ലാവർക്കും ഇത് കിട്ടുകയുമില്ല. കേട്ടാലും മനസ്സിലാകണമെന്ന് നിർബന്ധവുമില്ല. കാരണം നിങ്ങൾ എന്താ അങ്ങനെ പറയണെന്ന് ചോദിച്ചാൽ കർത്താവ് പറയുന്നു, വരം ലഭിച്ചവർക്ക് മാത്രം ഇത് മനസ്സിലാവണം. ഹല്ലേലൂയ്യ. ദൈവസന്തതിയായവൻ ദൈവത്തിന്റെ വചനം അവൻ അത് മനസ്സിലാവും, അവൻ അത് ചെയ്യുന്നു, അല്ലാത്തവൻ അത് ചെയ്യുന്നില്ല. അപ്പൊ ഒരു കൂട്ടർക്ക് ഇത് മനസ്സിലാകത്തില്ല, അവരൊരു എതിർക്കൊക്കെ ചെയ്യും. അപ്പൊ അത് സ്വാഭാവികമായിട്ട് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ അത് ഉണ്ടായല്ലോ. നിങ്ങൾക്കത് യോഹന്നാൻ 8-ാം അധ്യായത്തിൽ വായിച്ചു നോക്കുമ്പോൾ ഒക്കെ അറിയാൻ പറ്റും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവം എല്ലാ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഈ നാളുകളില് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു സംഘടനയോ ഏതെങ്കിലും ഒരു മതമോ ഇതൊന്നും വളർത്തിയെടുക്കാൻ വേണ്ടിയല്ല ഈ സന്ദേശം. ഇതിന്റെ എല്ലാ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ, എന്നെ പബ്ലിഷ് ചെയ്യാനോ അല്ല. നിങ്ങളെ ഓരോരുത്തരെയും ക്രിസ്തുവിലൂടെ, ക്രിസ്തു പറഞ്ഞ സന്ദേശം അറിയിച്ച് ആ ക്രിസ്തുവിലൂടെ നിങ്ങളുടെ സൃഷ്ടാവുമായി ഒന്നാക്കി ചേർക്കുക. ഇത് ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയുടേതോ ഒന്നും ആയിട്ടുള്ള ഒരു സന്ദേശമല്ല. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഈ അന്ത്യനാളിൽ, ഇത് അന്ത്യനാളുകളാണ്, ഇനി അധിക ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ 2016, 2017, 2017, 2018 കാലങ്ങളിൽ പ്രസംഗിച്ച സന്ദേശങ്ങളൊക്കെ ഒന്ന് എടുത്ത് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. അന്ന് ആരും ഇന്നത്തെ പോലെ കാര്യങ്ങളൊന്നും പ്രസംഗിക്കാതിരുന്നപ്പോ ഇതൊക്കെ ദൈവം ഓൾറെഡി നിങ്ങളോട് പ്രസംഗിച്ചു കഴിഞ്ഞു. ഓക്കെ. ഈ സമയങ്ങളിൽ ഇപ്പൊ മറ്റുള്ളവർ പ്രസംഗം തുടങ്ങി, കാര്യങ്ങൾ കണ്ടിട്ട് അവർ പ്രസംഗം തുടങ്ങി. അന്ന് ഈ കാര്യങ്ങളൊന്നും കാണാതെ വർഷങ്ങൾക്ക് മുമ്പ് ഇതാ പ്രസംഗിച്ചിരുന്നു. ഓക്കെ. അപ്പോ ഇനി അടുത്ത തലമാണ് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, അടുത്ത തലം. അപ്പോ കാരണം ദൈവം നമ്മളെ ഒരുക്കുകയാണ്. കാര്യങ്ങൾ വന്നതിന് ശേഷമല്ല ഒരുങ്ങുന്നത്, കാര്യങ്ങൾ വരുന്നതിന് മുമ്പാണ് ഒരുങ്ങുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ നാളുകളിൽ ദൈവം നമ്മളെ ഒരുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിച്ചു കാണണം, ഇവിടെ ഒഴുകിപ്പോകാനായിട്ട് ഇടയാകരുത്. നമ്മൾ ഒരിക്കലും യൂട്യൂബ് ശ്രദ്ധിക്കുന്നവരാകരുത്. ഇന്ന് പലരും അയച്ചു തരുന്ന സന്ദേശങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അവര് ക്ലിപ്പുകൾ അയച്ചു തരും, അതിലൂടെ കാണുന്ന യൂട്യൂബും ഫേസ്ബുക്കും ശ്രദ്ധിക്കുന്നവരെ ആയിട്ട് കാണുന്നു. ശ്രദ്ധിക്കുക, അവര് കാണുന്ന എല്ലാം പോയി കേൾക്കും. കാരണം ആകർഷണീയമായ രീതിയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പലതിനും. ഇതിലേതാനും ചിലത് അവിടെ ഇവിടെയൊക്കെ നല്ല കാര്യങ്ങളും ഉണ്ട്, ശ്രദ്ധിച്ചേ. അപ്പൊ ഇത് ധാരാളം കേട്ടിട്ട് ഈ ആളിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് കുറച്ചത് കേട്ടു, മറ്റേ ആളിൽ നിന്ന് കുറച്ച് കേട്ടു, ഈ ആളിൽ നിന്ന് കുറച്ച് കേട്ടു, ഇതെല്ലാം കൂടി വട്ടം കൂട്ടി ഒരു മെസ്സേജ് ആക്കി അതങ്ങ് ഡിക്ലെയർ ചെയ്തു. പക്ഷേ അങ്ങനെ യൂട്യൂബ് അകത്തേക്ക് എടുത്തിട്ട് യൂട്യൂബ് പുറത്തേക്ക് എടുക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. എപ്പോഴും ശ്രദ്ധിച്ചോളണം. ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രസംഗിക്കുന്നവൻ യൂട്യൂബ് പ്രസംഗിക്കുന്നവനെ പോലെ ഇരിക്കട്ടെ എന്നല്ല. അറിയാവുന്നവര് പറഞ്ഞേ, പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്നവനെ പോലെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാട് ആ വ്യക്തിത്വത്തിന്റെ ഉള്ളില്, ഇതാ ഒരു സ്ത്രീയുടെ ഉള്ളില് ഒരു ശിശു ഉരുവാകുന്നത് പോലെ അങ്ങ് ഉരുവായി അതങ്ങനെ പൂർണ്ണ വളർച്ചയെത്തുകയും അത് അദ്ദേഹം ഡെലിവറി ചെയ്യുകയാണ് ലോകത്തിലെ. ഹല്ലേലൂയ. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോളാം. അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ മാതൃക യേശുവാണ്. യേശു ക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നത്തെ എനിക്ക് തോന്നുന്നു എസ് ബി ദേ മെസ്സേജസ് നമ്പർ വണ്ണിലാണ്, വണ്ണില് ഇന്നത്തെ ആണോ നാളെ വരാൻ പോകുന്നതാണോ എനിക്കറിയില്ല. അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ദൈവപുത്രൻ തന്നെത്താൻ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. തന്നെത്താൻ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം? ദ ബെസ്റ്റ് മെത്തേഡ്, യേശു ചെയ്ത ബെസ്റ്റ് മെത്തേഡ് ഒന്ന് പറയാൻ അറിയാമെങ്കിൽ ഒന്ന് അടുത്താറോടൊന്ന് പറഞ്ഞേ. യേശു ചെയ്ത ബെസ്റ്റ് മെത്തേഡ് സ്വയമേ ഒന്നും പറയാതിരിക്കുക. ദിസ് ദ ബെസ്റ്റ് മെത്തേഡ്. ദൈവം തന്നെത്താൻ സൂക്ഷിക്കുന്ന ബെസ്റ്റ് മെത്തേഡാണ് സ്വയമേ ഒന്നും പറയാതെ ഇരിക്കുക. ഞാൻ ചിന്തിക്കുന്നു, യോഹന്നാൻ 8:26 ചിന്തിക്കുന്നു, ഇതാ യേശു പറയുന്നുണ്ട് യഹൂദന്മാരോട്, എനിക്ക് നിങ്ങളോട് പലതും പറയാനുണ്ട്, അകത്ത് നിങ്ങൾ തികട്ടി തേണ്ടി വരിക, പലതും പറയാനുണ്ട്. അപ്പൊ നമുക്ക് പറയാനുള്ളത് കേറി പറഞ്ഞാൽ നമ്മൾ നമ്മളെ സംരക്ഷിക്കുന്നില്ല, നമ്മൾ നമ്മളെ തന്നെ അപകടത്തിലാക്കുക. നമുക്ക് പറയാനുള്ളത് പറയരുത്. എന്നിട്ട് പറയാണ്, പിതാവിനോട് കേട്ടത് മാത്രമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നേ. അപ്പോ പിതാവിനോട് കേട്ട അരുളപ്പാടാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അതാണ് എനിക്ക് തോന്നിയതല്ല, ഞാൻ യൂട്യൂബിൽ കേട്ടതല്ല, ഞാൻ ഫേസ്ബുക്കിൽ കേട്ടതല്ല, പലരുടെയും ചേർത്ത് കുറച്ച് മുറിച്ച് അവിയിലാക്കി ഇതാ ഞാൻ നിങ്ങൾ കേട്ടതറിയല്ല. പകരം ദൈവത്തിൽ നിന്ന് കേട്ടതാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. എത്ര ദൈവദാസന്മാർക്ക്, എത്ര ദൈവദാസിമാർക്ക് ധൈര്യമുണ്ട് ഇത് പറയാൻ, ഞാൻ ഈ പറഞ്ഞത് ദൈവത്തിൽ നിന്ന് കേട്ടതാണ്. ആ ഒരു പ്രാഗല്ഭ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നിങ്ങൾ ഒരാളോട് സംശയം ചോദിച്ചു, ഒരാളോട് സംശയം നിങ്ങളോട് ചോദിക്കുകയാണ്, ദൈവദാസനോട് ചോദിക്കുകയാണ്, ദൈവദാസ ഇത് അങ്ങ് എവിടെ നിന്ന് കേട്ടോ? ഉടനെ ദൂതന്മാർ ചുറ്റും നിൽക്കുന്നു, ദൈവം കേട്ടുകൊണ്ടിരിക്കണോ പിശാചും കേട്ടുകൊണ്ടിരിക്കണോ, എന്ത് ഉത്തരമായിരിക്കും പറയാൻ പോണേ? എന്ത് ഉത്തരമായിരിക്കും പറയുന്നേ? പറയണം ധൈര്യത്തോടെ, ഞാൻ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുകയാണ്. അപ്പൊ ചുറ്റും നിൽക്കുന്ന ദൂതന്മാരെ അടിക്കാതെ നോക്കിപ്പോണം, ഹെറോദാവിനെ അടിച്ചോ പോലെ. ഈ നാളുകളിൽ പ്രാഗൽഭ്യം ഉണ്ടാകണം, ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം, ദൈവത്തോടൊരു ബന്ധം ഉണ്ടാകണം. ഹല്ലേലൂയ. ഇത് പറയണം, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാ, ദൈവം എനിക്ക് തന്നതാ. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാൽ അതിന് വചനത്തിന്റെ സപ്പോർട്ട് ഉണ്ടാകും, അല്ലാതെ ചുമ്മാ ദൈവത്തിൽ നിന്ന് പറയുകയല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വചനത്തിന്റെ സപ്പോർട്ട് ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പോ നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, നമ്മുടെ പ്രത്യാശയെ കുറിച്ചുള്ള ന്യായം ചോദിക്കുന്ന ഏത് വ്യക്തിയോടും സൗമ്യതയോടുകൂടെ നമ്മൾ ഉത്തരം പറയാൻ തയ്യാറാകണം. കാരണം അവരെ കൺസ്ട്രക്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്, അതിലൂടെ കൺസ്ട്രക്ട് ചെയ്യുക, വളർത്തിയെടുക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടി ഈ നാളിൽ മുന്നോട്ടേക്ക് പോകണം എന്ന് ഓർപ്പിക്കുകയാണ് എല്ലാ വ്യക്തിത്വങ്ങളും. കാരണം നിങ്ങളാണ് ഈ ലോകത്തിന്റെ വെളിച്ചം, ദൈവത്തിന്റെ ചിന്തകൾ നിങ്ങളിലൂടെയാണ് പ്രകാശം. അപ്പോ ഇതാ എന്റെ ഹൃദയത്തിൽ വന്ന ചിന്തകൾ നിങ്ങളെ അറിയിച്ചെന്നേ ഉള്ളൂ. ഈ ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങള് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ജീവിതത്തിൽ ശ്രദ്ധിച്ച് ഏറ്റെടുക്കുവാനായിട്ട് ഇടയാകും, അല്ലെങ്കിൽ അപകടം. ഓ ഫാദർ, വിത്ത് ജനറലി വന്ന ചിന്തകൾ നിങ്ങളോട് പറഞ്ഞ് തോന്നിയേ ഉള്ളൂ. കഥാവ് ഈ ഇത് ഇന്നാണെന്ന് തോന്നുന്നു, അതിന് ചില ചിന്തകൾ തിരികെ വരുവാനായിട്ട് ഇടയായത്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് നാം എപ്പോഴും ശ്രദ്ധിച്ചോളും, ഇതാ ഒരു ദൈവപുത്രൻ തന്നെത്താനെ സൂക്ഷിച്ചുകൊണ്ട് ഈ നാളുകളിൽ വളരെ ശ്രദ്ധയോടുകൂടി അത് മനസ്സിലാക്കുക. ഇതാ യോഹന്നാൻ 8:26 ശബ്ദമൂർത്തി വായിച്ചത്, ദാസന 8:26
നിങ്ങളെ കുറിച്ച് വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്കുണ്ട്, എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോടെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു.
ഹല്ലേലൂയ. അപ്പോ ശ്രദ്ധിച്ചേ, ഇനി 1 പത്രോസ് 4:11 കർത്താവ് പറയും, എനിക്ക് നിങ്ങളോട് പലതും പറയാനുണ്ട്. ദൈവപുത്രനായ യേശു ക്രിസ്തു പറയാണ് യഹൂദന്മാരോട്, എനിക്ക് നിങ്ങളോട് പറയാൻ പലതും പറയാനുണ്ട്, ഇവിടെ ഞാൻ പറയുന്നില്ല. വമ്പൻ പ്രൊട്ടക്ഷനാണ് അത്, സംരക്ഷണമാ. ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, തന്നെത്താൻ സൂക്ഷിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് നമുക്ക് പറയാനുള്ളത് പറയരുത്. അതായത് ദൈവം നമ്മളെ പറയാൻ ഏൽപ്പിച്ചത് പറയും, അവിടെയാണ് ചെയ് ഇതാണ് 1 പത്രോസ് 4:11 പറയുന്നേ. എടുത്തേക്ക് വായിച്ചേ.
എങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും
മതി മതി ശുശ്രൂഷ ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവനെ പോലെ ഇരിക്കട്ടെ. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോളാം, ഈ വചനം, ഈ ഒരു തലമാണോ എന്റെ ജീവിതം? ഹല്ലേലൂയ. അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ടതല്ല നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്, ദൈവത്തിൽ നിന്ന് കേട്ടത് ആവർത്തിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് കേട്ടതാണെങ്കിൽ നമ്മുടെ ഉൾത്തളങ്ങളും കത്തുവാനായിട്ട് ഇടയാണ്. ഈ നാളിൽ വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ട ഒരു കാലമാണ്. ഇവിടെ സ്വർഗത്തിലെ ദൈവം ഈ അന്ത്യകാലത്ത് തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മള് എന്തായിരിക്കണം എന്നുള്ളതും കൂടി ചേർത്ത് പറയാൻ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഇന്ന് ഇടയാകട്ടെ. നാം മനസ്സിലായിക്കൊണ്ടിരുന്ന വിഷയം ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ അല്ലെ. ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷനിൽ നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ നാം മനസ്സിലാക്കുവാനായിട്ട് ഇടയായ ഒരു കാര്യം എന്ന് പറയുന്നത് ഏക സത്യ ദൈവവും ദൈവങ്ങളും. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മള് ദൈവപുത്രനെയും ദൈവത്തെയും, അതായത് എല്ലാ ദൈവപുത്രന്മാരെയും ദൈവങ്ങളെന്ന് തന്നെയാണ് ബൈബിൾ വിളിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കി. സങ്കീർത്തനം 82:6 ഇതാ നമ്മളത് മനസ്സിലാക്കി. ദൈവപുത്രന്മാരെ എലോഹിമുകൾ എന്നാണ് വിളിക്കുന്നത്. ദൈവത്തെയും എലോഹിയും എന്നാണ് വിളിക്കുന്നത്. ദൈവപുത്രന്മാരെയും എലോഹിയും എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. കേൾക്കാത്തവര് അറിയാത്തവര് കഴിഞ്ഞ സന്ദേശങ്ങൾ പോയി മനസ്സിലാക്കി. അപ്പോ ദൈവപുത്രന്മാരെയും ദൈവങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഏകസത്യ ദൈവത്തെയും ദൈവം എന്ന് തന്നെയാണ്, എലോഹിയും എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഒറ്റ വേട ഉപയോഗിച്ചിരിക്കുന്നത് ഹെബ്രായ ഭാഷയിൽ. അതോടൊപ്പം തന്നെ ഹീബ്രു ഭാഷയിലാണെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ചിന്ത എന്ന് പറയുന്നത് ഇതാത്തിയോസ് എന്നുള്ള ആ ചിന്തയാണ്, ആ വേടാണ് അവിടെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായിരിക്കുന്നത്. അപ്പോ ട്രാൻസ്ലേറ്റ് ചെയ്തവര് അത് തങ്ങളുടെ ഹിതത്തിനനുസരിച്ച് അവരെ ദേവന്മാരെന്നൊക്കെ ആക്കി മാറ്റി. പക്ഷേ മൂലഭാഷയിൽ വേട് ഒന്ന് തന്നെയാണ്. അപ്പോ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ദൈവം ഏക യേശുക്രിസ്തു പറഞ്ഞ ഏക ദൈവം, അതായത് മോണോസ് അലിദിനോസ് തിയോസ്, പിന്നെ ദൈവങ്ങൾ തിയോസ് തിയോസുകൾ ദൈവപുത്രന്മാർ, ഇവർക്ക് രണ്ടുപേരുടെയും പേരൊന്നു തന്നെയാണ്. അപ്പൊ ഇവരെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഇവരെ നമ്മൾ തിരിച്ചറിയണ്ടേ? അപ്പൊ ഏത് രീതിയിലാണ് ഇവരെ നമ്മൾ തിരിച്ചറിയുക? അതാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് മാറിയില്ലെങ്കിൽ നമുക്കിത് തിരിച്ചറിയാനൊന്നും പറ്റില്ല. കാഴ്ചപ്പാട് മാറിയാലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. തിരിച്ചറിഞ്ഞാലേ നമുക്ക് വ്യക്തമായ ബോധത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ഇവിടെയല്ല നമുക്ക് ആദ്യമേ വേണ്ട ഒരു 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 വചന പ്രിൻസിപ്പിൾ. അത് നാം മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് മുഴുവൻ എററായി. നമ്മൾ കാണും പക്ഷെ എററായിട്ടൊക്കെ. പണ്ട് എനിക്ക് തോന്നുന്നു 2017-16 സമയങ്ങളിലൊക്കെ ആയിരിക്കാം, വചനത്തിൽ നിന്ന് ഒരു പ്രത്യേക ഒരു സ്കാനിങ് മിഷൻ ഇറക്കിയായിരുന്നു, J717. ഓർമ്മയുണ്ട, ഒരു സ്കാനിങ് മിഷൻ. ഞാനത് അലങ്കാരിക ഭാഷ പറയുന്ന ആട്ടോ, അങ്ങനെ മിഷൻ ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു വെർച്വൽ മിഷനായിട്ടത് മാറും. എന്താണത് അറിയാവുന്നവര് പറഞ്ഞേ. തല്ലാതിരിക്കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, അറിയത്തില്ല. ഓക്കെ, അപ്പൊ ഞാനങ്ങ് പറഞ്ഞേ, യോഹന്നാന്റെ സുവിശേഷം 7:17 ഈ ലോകത്ത് കേൾക്കുന്ന സന്ദേശം അത് ദൈവത്തിൽ നിന്നാണോ അല്ല മറ്റേതെങ്കിലും സോഴ്സിൽ നിന്നാണോ വരുന്നത് തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കുന്ന ഒരു ചിന്തയാണ്. കർത്താവ് യേശുവാണ് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഉപദേശം, അതായത് ഈ ലോകത്തിൽ കേൾക്കുന്ന ഉപദേശങ്ങൾ ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന് തിരിച്ചറിയും. ആ വാക്യം ഒന്ന് വായിച്ച്.
അവന്റെ ഇഷ്ടം ചെയ്യുവാൻ,
ഓക്കെ,
അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും.
ശ്രദ്ധിച്ചാട്ടെ, ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഉപദേശം ദൈവത്തിൽ നിന്നോ അതോ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്നോ എന്ന് തിരിച്ചറിയാം. ഇത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കുക. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്ത ഉണ്ടാകണം, എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം. അത് നാം ആദ്യം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഈ ലോകത്തിലെ സന്ദേശങ്ങൾ അടുക്കൽ പോയി നിന്നാൽ നമുക്ക് ഒരു എത്തും പിടിയും കിട്ടുകയില്ല, എല്ലാം നമ്മളെ കൺഫ്യൂസ് ചെയ്യും. അപ്പൊ എന്താണ് ദൈവം ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. എന്താണ് ദൈവം ഇവിടെ പ്രവർത്തിക്കുന്നത്? എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? ഇനി ന്യായവിധിയിൽ അന്വേഷിക്കുന്നത് ഇത് തന്നെയല്ലേ? കർത്താവായ യേശു ക്രിസ്തു മത്തായി 7:21 ന്യായം വിധിക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്, എന്റെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ എത്ര കേട്ടാലും കുടം കമത്തി വെള്ളം ഒഴിച്ചതുപോലെ നമ്മൾ ഇരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ദൈവ ഇഷ്ടം എന്താണ്, ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അല്ല. ദൈവം അത് തരാൻ ആഗ്രഹിച്ചാൽ പോലും നമുക്കതിലുള്ള ആഗ്രഹം ജനിക്കാത്തതുകൊണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ചിന്ത നമുക്ക് ആവശ്യം അല്ല എങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. നിങ്ങൾ ഇതിന്റെ പ്രാധാന്യത മനസ്സിലാക്കുക. ഇന്ന് നിങ്ങൾക്ക് ഓരോ സന്ദേശം കേട്ടിട്ട് കൺഫ്യൂഷനാ വരുന്നത് മനസ്സിലാകുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ദൈവം ഇഷ്ടം ആദ്യം ആകത്തില്ല. അതുകൊണ്ട് സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോന്നും സ്വീകരിക്കാനായിട്ട്. ഇത് ശലോമോന്റെ സമയത്ത് ജ്ഞാനികൾ ജ്ഞാനിയായിരുന്നല്ലോ. അദ്ദേഹം എന്ന ലോകത്ത് ജീവിച്ചിരുന്നവരിൽ വെച്ച് ഏറ്റവും ജ്ഞാനിയായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇത് മനസ്സിലായില്ല. അദ്ദേഹം സഭാപ്രസംഗിയുടെ പുസ്തകം 3:11 അദ്ദേഹം പറയുന്നത് ഇങ്ങനെ കാര്യം ഇങ്ങനെയാണ്, ദൈവം മനുഷ്യന് മനോഹരമായി സൃഷ്ടിച്ചു, നിത്യദൈവം അവന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. അവിടം വരെ അദ്ദേഹത്തിന് മനസ്സിലായി നിത്യത അവന്റെ ഹൃദയത്തിലുണ്ടെന്നുള്ളത്. എന്നിട്ട് പറയാണ് ദൈവം ആദ്യം മുതൽ അവസാനം വരെ ചെയ്യുന്ന എന്താണെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, ക്രിസ്തുവിലുള്ളവരുടെ അഭിപ്രായമല്ല, ക്രിസ്തുവിന്റെ അഭിപ്രായമല്ല. എടുത്തിങ്ങൊന്ന് വായിക്കേ 3:11.
അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക്.
എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പൊ ദൈവം എന്താ ചെയ്യണത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ അത് മനുഷ്യപുത്രന്മാരുടെ ജീവിതത്തില ശലോമോൻ വെറും മനുഷ്യപുത്രൻ മാത്രമാണ്. എന്നാൽ ക്രിസ്തുവിലുള്ള ദൈവപുത്രന്മാരുടെ ജീവിതം അങ്ങനെയല്ല. ക്രിസ്തുവിലുള്ള ദൈവപുത്രന്മാരുടെ ജീവിതത്തിൽ ദൈവം അവരെ ഇൻവൈറ്റ് ചെയ്യുകയാണ്, കമോൺ മൈ ചൈൽഡ്, വരിക, എന്നിട്ട് എന്താണ് നീ ചെയ്യേണ്ടത്? ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നീ മനസ്സിലാക്കി എന്നോട് ചേർന്ന് പ്രവർത്തിക്കുക. ഈ ഒരു ഇൻവിറ്റേഷനാണ് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായ ദൈവപുത്രന്മാർക്ക് ദൈവം കൊടുക്കുന്നത്. കമോൺ, വരിക. ഇനി ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക. കൊളോസ് ലേഖനം 3:1-2 ഭാഗങ്ങളിൽ ഒരു ഇൻവിറ്റേഷൻ കാണാം. നിങ്ങൾ യേശു ക്രിസ്തുവിനോടുകൂടെ മരിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് യേശു രക്ഷകനായി സ്വീകരിച്ച് ഈ ഒരു ദൈവപുത്രനായി മാറിയിരിക്കുന്നുവെങ്കിൽ, ഒരു സ്പീഷ്യസ് ചേഞ്ച് നിന്റെ ജീവിതം നടന്നിരിക്കുന്നുവെങ്കിൽ, നീ ഇനി ഇതാ മരണമുള്ള മനുഷ്യർ ജീവിക്കുന്ന ഭൂമിയിലുള്ള കാര്യങ്ങളിൽ ഒതുങ്ങുകയല്ല വേണ്ടത്, നീ സ്വർഗത്തിലേക്ക് വാ. ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ള കാര്യങ്ങൾ നീ ചിന്തിക്കുക. വായിച്ചാട്ടെ 3:1-2.
ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ.
അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഒരു സ്പീഷ്യസ് ചേഞ്ച്, ഞാൻ എന്റെ ഭാഷയിൽ അങ്ങ് പറയട്ടെ, ഒരു സ്പീഷ്യസ് ചേഞ്ച് നിങ്ങൾ നടന്നിട്ടുണ്ടായെങ്കിൽ, മനുഷ്യപുത്രന്മാരിൽ നിന്ന് ദൈവപുത്രന്മാരിലേക്കുള്ള ഒരു മാറ്റം നിങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇനി മനുഷ്യപുത്രന്മാരായിരിക്കുന്ന ഭൂമിയിലുള്ളത് മാത്രം ചിന്തിച്ചൊതുങ്ങിയല്ല വേണ്ടത്, ദൈവപുത്രന്മാരുടെ ചിന്താതലത്തിലേക്ക്, ആ ദൈവത്തിന്റെ ചിന്താതലത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. ഇൻവിറ്റേഷൻ കണ്ടോ? നമ്മൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ ഇൻവിറ്റേഷൻ? ദൈവം നമ്മളെ വിളിക്കുകയാണ്. അപ്പോൾ തന്നെ എഫേസ്യർ 5:1 നമ്മളോട് പറയുകയാണ്, അപ്പനായ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക. അപ്പനായ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക. എടുത്തേക്കൊന്ന് വായിച്ചേ.
ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തു നിങ്ങളെ വേണ്ടി തന്നെത്താൻ ദൈവത്തിന്.
ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിക്കുക. അപ്പനെ അനുകരിപ്പാൻ അപ്പന്റെ പുത്രന്മാരായ ദൈവ മക്കളെ വിളിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ ചിന്ത പഴയ തലത്തിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഇതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. നമുക്ക് പെട്ടെന്ന് തോന്നണത് എനിക്ക് അപ്പൊ അടുത്ത ജോലി കയറ്റം കിട്ടുന്നു, പാസ്റ്ററെ തലയെ കൈവച്ചൊന്ന് പറ, എന്റെ രോഗം എപ്പോ മാറുമെന്ന് പറ, എനിക്ക് എപ്പോൾ കൂടുതൽ ഓവർ ടൈം കിട്ടും, അടുത്ത കോൺട്രാക്ട് കിട്ടുന്നു പറ. നമ്മളുടെ ചിന്തയിലെ മനോഭാവം മുഴുവൻ അതാ. മനുഷ്യ മക്കളുടെ തലമാണ്. എന്നാ കർത്താവിന്റെ വചനം പറയുമ്പോ, നീ അവിടെ നിന്ന് ഉയരത്തിലേക്ക് വാ. ഏത് നീ? യേശുവിനോടുകൂടെ നീ മരിച്ചിട്ടുണ്ട് എങ്കിൽ, മനുഷ്യനായ നീ യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ആ മനുഷ്യർക്ക് ദൈവപുത്രന്മാരാകാനുള്ള അധികാരം ലഭിക്കുക. അങ്ങനെ നിന്റെ ജീവിതം നടന്നിട്ടുണ്ടെങ്കിൽ, സ്പീഷ്യസ് ചേഞ്ച് നിന്റെ ജീവിതം നടന്നിട്ടുണ്ടെങ്കിൽ, കമോൺ, ഉയരത്തിലേക്ക് വരിക. മരണമില്ലാത്ത ആ മണ്ഡലത്തിലേക്ക് കടന്നു വരിക. എന്നിട്ട് ഞാൻ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കുക, എന്നെ അനുകരിക്കുക, അങ്ങനെ ദൈവം ഇഷ്ടം ചെയ്യുക. സഹോദരങ്ങളെ, നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുന്നുണ്ടോ? കാഴ്ചപ്പാട് മാറാതെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയില്ല. അപ്പോ കഴിഞ്ഞ സന്ദേശത്തിൽ നാം കേട്ടത്, ഇന്ന് ദൈവജനം വിശുദ്ധ പൗലോസ് അപ്പോസ്തലനോട് ദൈവത്തിൽ ആത്മാവ് പറയുന്നത്, വിഗ്രഹാരാധകരുടെ മനോഭാവത്തോടുകൂടെയാണ് കാര്യങ്ങളെ കാണുന്നത്. ദൈവത്തിന്റെ സന്ദേശവുമായി ദൈവം ഭൂമിയിലേക്ക് അയച്ച വചനം മാംസമായി വന്ന ദൈവപുത്രൻ, മാംസമായി വന്ന ദൈവപുത്രനെ ദൈവമായി കാണുകയും ദൈവപുത്രന്റെ ഉള്ളിൽ വസിക്കുന്ന ആ പിതാവിനെ കാണാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ സന്ദേശം നമുക്ക് കണ്ടത്. അങ്ങനെ ആയിരിക്കരുതെന്നും പകരം വചനം മാംസമായി വന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ, മിശിഹായെ, നമ്മുടെ കർത്താവിനെ ദൈവപുത്രനായി കാണുകയും ആ ദൈവപുത്രന്റെ ഉള്ളിൽ പിതാവായ ദൈവം വസിക്കുന്നത് കാണുകയും ചെയ്യണമെന്നാണ് നാം മനസ്സിലാക്കി. ഓർമ്മയുണ്ടോ? നിങ്ങൾ നമ്മളുടെ ആ കാഴ്ചപ്പാട് കർത്താവ് കറക്റ്റ് ചെയ്യുകയായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം കേട്ടിട്ട് കഴിഞ്ഞ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങളിത് വീണ്ടും വീണ്ടും 4-5 പ്രാവശ്യം കേൾക്കണം, മനസ്സിലാക്കണം. ഞാൻ ആത്മീയമായി വളർന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവരെന്നോട് പറയുന്നത്, ദേവാസ്മി, ഞങ്ങൾ 4-5 കേട്ടത്, ഓരോ പ്രാവശ്യം കേൾക്കുമ്പോൾ ഞങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക, പുതിയ പുതിയ മണ്ഡലത്തിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ്. ഇതാണ് ദൈവിക സന്ദേശത്തിന്റെ ഒരു പ്രത്യേകത. ഹല്ലേലൂയ. ഞാൻ ആ സ്ക്രീന് ഷെയർ ചെയ്യുമോ? കഴിഞ്ഞ ചിന്തയും കൂടി ചേർത്ത് കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ദിവസമായി. ഓലോടെല്ലാം കഴിഞ്ഞ സന്ദേശത്തിൽ വന്ന ആ കാര്യമാണ് നിങ്ങളുടെ കാണുന്നത്. ക്രിസ്തുവിനെ ദൈവമായി കാണുകയും ക്രിസ്തുവിനെ ദൈവത്തെ കാണാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യർ, അതായത് ദൈവപുത്രന്മാരെ നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ആ ഫുൾ മാർക്ക് അല്ലെ ഫുൾ ഗ്ലോറിയിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുകയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ കാണേണ്ടത് എങ്ങനെയാണ്? താഴെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിനെ ദൈവപുത്രനായി കാണുകയും പിതാവ് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയ പുത്രൻ. ക്രിസ്തു പറഞ്ഞു, ഞാൻ ദൈവപുത്രൻ. പിശാചു പറഞ്ഞു, ഇവൻ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ. അപ്പോസ്തലന്മാരെല്ലാവരും പറയുന്നു അത് തന്നെ. അപ്പോ അങ്ങനെ ക്രിസ്തുവിനെ ദൈവപുത്രനായി കാണുകയും ക്രിസ്തുവിൽ ദൈവത്തെ കാണുകയുമാണ് വേണ്ടത്. ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചിന്തിക്കുന്നു, ഒരു ട്രാൻസ്പറന്റ് ഗ്ലാസ് കാണുകയും ചായ കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ, അതിൽ പാലെടുത്ത് അത് കാണിക്കുകയും ചെയ്യും. അപ്പോ ഗ്ലാസിനെ നമ്മൾ ഗ്ലാസിനെ പാലായി കണ്ടാൽ അപകടമാണ്. ഗ്ലാസിനെ ഗ്ലാസായി കാണുകയും ഗ്ലാസിന്റെ ഉള്ളിൽ പാലിനെ കാണുകയും ചെയ്യുക. അപ്പൊ കറക്റ്റ് വ്യൂ ആണ്, അല്ലെങ്കിൽ നമ്മുടെ വ്യൂ തെറ്റിപ്പോയി. കറക്റ്റ് വ്യൂ ആണ്, ക്രിസ്തുവിനെ ദൈവപുത്രനായി കാണുകയും ക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവത്തെ, പിതാവായ ദൈവത്തെ കാണുകയും ചെയ്യുക. അപ്പൊ നാം ഇവിടെ മനസ്സിലാക്കുന്ന വിഷയം ഈ സെപ്പറേഷൻ, ദൈവപുത്രനും ദൈവവും തമ്മിലുള്ള ആ സെപ്പറേഷനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? ഇത് നമ്മൾ തിരിച്ചറിയണം. ഒരു ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ഒരു മോണോ കോമ്പോണന്റ് അല്ല, ഡ്യുവൽ കോമ്പോണന്റ്. അതെപ്പോഴും നാം മനസ്സിലാക്കും, അവൻ ദൈവപുത്രനാണ്. അപ്പോൾ തന്നെ എങ്ങനെയാണ് ദൈവപുത്രനാകുന്നത്? അവന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നത് കൊണ്ടാണ് അവൻ ദൈവപുത്രനായി. ദൈവം വസിക്കുമ്പോൾ അവൻ ദൈവപുത്രനാകും. ഓരോ ദൈവപുത്രന്മാരുടെ ഉള്ളിലും ദൈവം വസിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ ഉള്ളിൽ മാത്രമല്ല. ക്രിസ്തുവിൽ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാം ഒരു ദൈവപുത്രന്മാരാകാനാണ്. അതുകൊണ്ട് യോഹന്നാൻ 1:12 പറയുന്നത്, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവപുത്രന്മാരാകാനുള്ള അധികാരം കൊടുത്തിരിക്കുക. യേശുവിനെ പോലെ ആയിത്തീരുവാനുള്ള അധികാരം കൊടുത്തിരിക്കുക. ഇതാണ് റോമ 8:29 പറയുന്നത്. ആ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു തലമൊക്കെ നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അല്ല, ഇത് നിരന്തരം കേൾക്കുന്നവർ നിങ്ങൾക്ക് അറിയാം. അപ്പോ നമ്മുടെ വിളി എന്നാന്ന് മനസ്സിലായോ? ഒരു മനുഷ്യനായി അവസാനിക്കാനല്ല നമ്മൾ വിളിച്ചിരിക്കുന്നത്. മനുഷ്യരായ നമ്മളെ ക്രിസ്തു യേശു ദൈവപുത്രന്മാരായി ജയം പ്രാപിക്കണം. ഇതാണ് വെളിപ്പാട് 21:7 പറയുന്നത്, ജയിക്കുന്നവൻ ഇത് അവകാശമാകും, ഞാൻ അവന് ദൈവം അവനിലേക്ക് മകനുമായിരിക്കും. അപ്പൊ ജയിക്കുന്നവൻ ദൈവത്തിന്റെ പുത്രനാണ്. അപ്പൊ അതിലേക്കുള്ള യാത്ര, അപ്പൊ ദൈവപുത്രൻ എന്താണെന്ന് വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കൺഫ്യൂഷനിലൊക്കെ നമുക്ക് അവസാനിക്കാം. ഒരു ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ കോമ്പോണന്റ് ആണ്. ആ ദൈവവും അവൻ ദൈവപുത്രനും അവന്റെ ഉള്ളിൽ ദൈവം. ഇത് നാം മനസ്സിലാക്കി പോകാം, ദൈവപുത്രനും അവന്റെ ഉള്ളിൽ ദൈവം. ഇനി കർത്താവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റുമായിട്ട് എന്നെ മിക്സ് ചെയ്യാൻ പോവാ. അപ്പൊ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്, കഴിഞ്ഞ സന്ദേശത്തിന് മനസ്സിലാക്കിയത്, ക്രിസ്തുവിനെ ദൈവപുത്രനായി കാണുകയും ക്രിസ്തുവിൽ ദൈവത്തെ കാണുകയും, അതായത് ക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവത്തെ കാണുകയുമാണ് വേണ്ടത്. നിങ്ങൾ കഴിഞ്ഞ സന്ദേശം കേൾക്കാത്ത മനുഷ്യർക്ക് ഇത് കൺഫ്യൂഷൻ ആണല്ലോ, മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ. യോഹന്നാൻ 14:10 മുതൽ ചിന്തിച്ചു വായിക്കാം. 9:10 കൂടെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതായത് ഗ്ലാസ് കാണുന്നവൻ പാല് കണ്ടിരിക്കുന്നു. ഗ്ലാസിന്റെ ഉള്ളിൽ പാലാണ്, ട്രാൻസ്പറന്റ് ആണ് ഗ്ലാസ്, കണ്ടിരിക്കുന്നു. എന്നിട്ട് അവൻ എങ്ങനെയാണെന്ന് യേശു കർത്താവ് എന്റെ 14:10 വിവരിക്കുന്നുണ്ട്. പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ പിതാവാണ് എന്റെ ഉള്ളിൽ വസിച്ച് ആ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോ യേശു ക്രിസ്തു എന്ന ദൈവപുത്രനും ആ ദൈവപുത്രന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവവും. ഇതുകൊണ്ടാണ് പറഞ്ഞത്, യേശുവിനെ ദൈവപുത്രനായി കാണുകയും യേശുവിന്റെ ഉള്ളിൽ ദൈവത്തെ കാണുകയുമാണ് നാം വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചക്ക് എററാണ്, നമ്മൾ തെറ്റായ കാഴ്ചപ്പാടിലൊക്കെ ഇരിക്കുന്നേ. അത് നമ്മുടെ ജീവിതത്തിൽ ആ 100% റിസൾട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ ഈ ക്ലാസ് എന്തിനു വേണ്ടിയാണ്? 30 മേനിക്കാർക്ക് 30 മേനിയിൽ തുടരാൻ വേണ്ടിയല്ല, 30 മേനിക്കാർക്കും 60 മേനിക്കാർക്കും 100 മേനിയിലേക്ക് എത്താൻ വേണ്ടിയാണ്. പക്ഷെ ചില ചിന്തിക്കാം, ഓ മൊത്തം കൺഫ്യൂഷൻ ആണ്, എനിക്ക് അങ്ങ് വേണ്ട, അതാണ് ഇതാണ്. ഓക്കെ, അത് അവനവർ തീരുമാനിക്കുക എത്ര വേണം എങ്ങനെ വേണമെന്ന്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ഭൂമിയിൽ എന്തൊക്കെ കിട്ടിയാലും, എത്ര മാർക്ക് കിട്ടിയാലും, ഏത് ഡിഗ്രി പഠിച്ചു, നിങ്ങൾ മെഡിസിൻ പഠിച്ചു, ബിടെക് പഠിച്ചു, എത്ര മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും 7th അപ്പുറം യാതൊരു പ്രയോജനവും ഇല്ല. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുന്നത് നിത്യമായ പ്രയോജനമാണ്. അപ്പോ അതിന് നിങ്ങളെ സഹായിക്കുവാനാണ് ദൈവം ഉപയോഗിക്കുന്നത്. ഞാൻ സ്വയമായി പ്രവർത്തിക്കുകയല്ല, ദൈവം ഉപയോഗിക്കുകയാണ്. ജനറലി ഇതാ ഞാൻ എന്റെ മക്കളോടൊക്കെ പറയാറുള്ള ഒരു കാര്യം, ഇതാ നോർമലി ഐക്യു കുറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ധാരാളം പ്രാവശ്യം പഠിച്ചാൽ അധ്വാനിച്ചാലാണ് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പക്ഷെ എന്നെ ഞാൻ ഈ ആക്കുന്നത് ഞാനല്ല, എന്റെ ദൈവമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി നമ്മൾ അടുത്ത മണ്ഡലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ഫൈനൽ ജഡ്ജ്മെന്റില് ചെമ്മരിയാടിനെയും കോലാടിനെയും രണ്ട് ഭാഗത്തായിട്ട് നിർത്തി കഴിയുമ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, രണ്ടുപേരോടും പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ പിതാവ് അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നവരോട് പറയുന്ന കാര്യം, ഇതാ ഞാൻ രോഗിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ പല പല വിഷയത്തിലുമായിരുന്നു, അപ്പോ അവൾ നിങ്ങൾ എന്നെ കാണാൻ നിന്നു. എന്റെ പിതാവ് അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇതാ ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കിന്താവകാശം അതിക്കൊള്ളൂ എന്ന് പറയുമ്പോ ഇവര് ചോദിക്കുന്നു, ഞങ്ങൾ എപ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത്? കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങള് എന്റെ ഈ എളിയ സഹോദരൻ ഒരുവിനെ ചെയ്തപ്പോ നിങ്ങൾ ചെയ്തത് എനിക്കാണ് നിങ്ങൾ ചെയ്തത്, എനിക്കാണ് നിങ്ങൾ ചെയ്തത്. അതിന്റെ അർത്ഥം എന്തുവാ? അവരുടെ ഉള്ളിൽ ആരായിരുന്നു അറിയാമോ? അവരുടെ ഉള്ളിൽ ആരായിരുന്നു അറിയാമോ? ഓരോ ദൈവപുത്രന്റെ ഉള്ളിലും ആ വ്യക്തി അറിഞ്ഞാലും അറിഞ്ഞില്ലാലും ആരാണെന്ന് അറിയാമോ? ക്രിസ്തുവിൽ ദൈവം അവന്റെ ഉള്ളിൽ വസിക്കുകയാണ്, ക്രിസ്തുവിൽ ദൈവം അവന്റെ ഉള്ളിൽ വസിക്കുകയാണ്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്ന മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു. ഇതൊരു മർമ്മമാണ്. ഓരോ ദൈവപുത്രന്റെ ഉള്ളിലും ദൈവം വസിക്കുന്നുണ്ട് ക്രിസ്തുവിൽ. നമ്മളുടെ കാഴ്ചപ്പാട് വചനപ്രകാരമുള്ള കാഴ്ചപ്പാടാകണം. ഒരു വ്യക്തിയെ അതിന്റെ റൈറ്റ് ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ ഇടയാകണം. നമ്മൾ ക്രിസ്തുവിനെ കണ്ടത്, ക്രിസ്തുവിനെ വിഗ്രഹാരാധകരുടെ മനോഭാവത്തിൽ കണ്ടപ്പോൾ മറ്റൊരു ദൈവമായി, ഇതുവരെ ആരാധിച്ചതിനേക്കാൾ വലിയൊരു ദൈവമായി കണ്ടു. ക്രിസ്തുവിന്റെ ഉള്ളിലെ ദൈവത്തെ കണ്ടുപിടി. എന്നാൽ ബൈബിൾ യഥാർത്ഥ കാഴ്ചപ്പാട് ക്രിസ്തുവിനെ ദൈവപുത്രനായി കാണുകയും ക്രിസ്തുവിന്റെ ഉള്ളിൽ പിതാവായി ദൈവം ഇരുന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയും കാണണം. ഞാൻ യോഹന്നാൻ പത്തിൽ കർത്താവ് പറയുന്നത്, പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഏത് പിതാവ്? ആത്മാവാകുന്ന പിതാവ്. ഇതാണ് ഒരു ദൈവപുത്രന്റെ സ്ട്രക്ചർ. അവരൊരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. ഇത് പഠിച്ചെങ്കിലേ പിന്നെ നമ്മളിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ മോഡല് തെറ്റിപ്പോയാൽ പിന്നെ കൺസ്ട്രക്ഷൻ തെറ്റും. ഈ വലിയ വലിയ ബിൽഡിംഗ് പ്രൊജക്ടുകള് ചിലപ്പോ 100 ഡബിൾ സ്റ്റോറി ഫ്ലാറ്റുകൾ ഉണ്ടാക്കാനായിട്ട് ഒരു കോൺട്രാക്ടർ കൊടുക്കുമ്പോൾ അവർക്ക് ആദ്യം തന്നെ ഒരു പ്രൊട്ടോടൈപ്പ് കാർബോർഡ് കൊണ്ടോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടോ ഉണ്ടാക്കിയ ഒരു വീട് അവരുണ്ടാക്കി കാണിക്കണം. അത് സാമ്പിളാണ്. അതിന്റെ ആ സാമ്പിള് പ്രകാരം ഇതാ അതനുസരിച്ച് അവരൊരു വീടുണ്ടാക്കുന്നു. ആ വീട് ചെക്ക് ചെയ്തതിന് ശേഷം അത് ഓക്കെ ആണെങ്കിൽ അത് പ്രകാരമാണ് ബാക്കി 99 ഉണ്ടാക്കുന്നത്. ദൈവപുത്രനായി നമുക്ക് ദൈവപുത്രനായി വിളങ്ങുവാൻ വെച്ചിരിക്കുന്ന ക്രിസ്തുവിനെയാണ്. അപ്പൊ ക്രിസ്തുവിനെ വ്യക്തതയോടെ നമ്മൾ കാണണം. ആ ദൈവപുത്രനായ ക്രിസ്തുവിനോട് അനുരൂപമാകാനാണ് നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത്. Romans 8:29 അത് പറയുന്നു. എടുത്തിങ്ങൊന്ന് വായിച്ചാട്ടോ ദേവദാസനെ, Romans 8:29. അപ്പൊ തെറ്റിപ്പോകരുത്. നമ്മൾ ഏത് തലത്തിലേക്ക് എത്തണം? 3 പാട്ട് പാടി ഒരു സങ്കീർത്തനം വായിച്ച് ആശീർവാദം പറഞ്ഞ് വീട്ടിപ്പോണ പരിപാടിക്കല്ല നമ്മളെ വെച്ചിരിക്കുന്നത്. പാട്ടുപാടുന്നതും ആശീർവാദം പറയുന്നതും വൈബിൾ വായിക്കുന്നതും ഒക്കെ നല്ലത് തന്നെയാ. പക്ഷേ ഈ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് എത്തണം. മൈച്ചേ,
അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു.
അപ്പൊ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്വരൂപം എന്താന്ന് മനസ്സിലാകുന്നില്ലെങ്കിലോ എങ്ങനെ അനുരൂപമാകാൻ? ക്രിസ്തുവിനെ ദൈവമായിട്ടാണ് നമ്മൾ കാണുന്നത് എങ്കിൽ നമ്മൾ വലിയ എററിലല്ലേ പോയി വീണേക്കണേ. അതിനേക്കാൾ വലിയ എറർ എന്താ വേറെ ഉള്ളേ? ക്രിസ്തുവിനെ നാം ദൈവമാണെങ്കിൽ നാം ഇപ്പൊ പോകുന്ന എന്തിനു വേണ്ടിയാ? മറ്റൊരു ദൈവമാകാൻ പോവാ. ശരിയാണോ? ക്രിസ്തുവിനോട് അനുരൂപമാകാൻ മുന്നിയമിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിനെ ദൈവമായിട്ടാണ് കാണുന്നതെങ്കിൽ നാം ഇപ്പൊ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? പിശാച് കാണിച്ച പ്രവർത്തിക്ക് വേണ്ടി നാം പോകുന്നത്. മറ്റൊരു ദൈവമാകാൻ പോവാണ്, ക്രിസ്തുവിന് അനുരൂപമാകാൻ പോകുമ്പോ. അങ്ങനെയല്ല, നമ്മൾ ഒരിക്കലും ദൈവമാകാൻ വേണ്ടി ദൈവം വിളിച്ചിട്ടില്ല. നമ്മളെ ദൈവപുത്രനായ ക്രിസ്തുവിനോട് അനുരൂപമാകാനാണ് വിളിച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവപുത്രനായ ആദത്തെ ദൈവമാകാൻ ആഗ്രഹിച്ചത് ആരാണ്? അടുത്ത് അവരോട് പറഞ്ഞേ അറിയാമെങ്കിൽ, ആദം ദൈവത്തിന്റെ മകനും ദൈവത്തിന്റെ മകനും പറയുന്നത് ആദത്തെ ദൈവമാക്കാൻ ആഗ്രഹിച്ചത് ആരാ? ബൈബിള് നോക്കി പറഞ്ഞോ, പിശാച അല്ലേ? നന്മ തിരുമാളയെ കുറിച്ചുള്ള അറിയപ്പെട്ടതിന്റെ ഫലം തിന്നുന്നാളിനി ആരെ പോലെയാവും? ദൈവപുത്രനായ ആദം ദൈവത്തെ പോലെയാവും. സി, ഈ പരിപാടിക്ക് നമ്മൾ പോകല്ലേ? പിശാചിന്റെ തന്ത്രം കണ്ടോ? ഈ തന്ത്രം തിരിച്ചറിയണമെങ്കിൽ ദൈവം ഞാൻ നിന്നാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് അവന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരാകരുത്. ഇന്നും പിശാചിന്റെ തന്ത്രം എന്താ? ദൈവപുത്രന്മാരായ അതേ ക്രിസ്ത്യാനികളിലൂടെ ക്രിസ്തുവിനെ ദൈവമായിട്ട് കൊണ്ടുവന്നിട്ട് ദൈവപുത്രനെ ദൈവസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഒരിക്കലും ദൈവം അത് പറഞ്ഞിട്ടില്ല, ക്രിസ്തു അത് പറഞ്ഞിട്ടില്ല, ബൈബിൾ അത് പറഞ്ഞിട്ടില്ല, അപ്പോസ്തലന്മാരത് പറഞ്ഞിട്ടില്ല, ആദ്യ നൂറ്റാണ്ട് റിഫ്ലക്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളെ പിശാചെ വഞ്ചിച്ച് അതിനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെയല്ല, ബൈബിൾ എന്ത് കാഴ്ചപ്പാട് നമുക്ക് തരുന്നു അതിൽ നിലകൊള്ളുക. ക്രിസ്തുവിനെ ദൈവപുത്രനായി കാണുക. ക്രിസ്തു പറഞ്ഞു ഞാൻ ദൈവപുത്രൻ. അങ്ങനെ ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ദൈവം എന്ന്. പകരം ആ ദൈവം അയച്ചിട്ടാണ് ഞാൻ വന്നത്, ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്നാണ് ക്രിസ്തു പറയുന്നത്. അപ്പൊ ഈ തലം വ്യക്തിയോടെ നാം മനസ്സിലാക്കുക. എന്നിട്ട് ആ ക്രിസ്തുവിന് അനുരൂപമാകാൻ നാം കടന്നു പോകുമ്പോൾ നാം കാണേണ്ടത് ക്രിസ്തുവിനെ ദൈവത്തിനായി കാണുകയും ക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവത്തെ കാണുകയും ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായത്? അതൊരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. ഇതാണ് യോഹന്നാൻ 8:16. മറ്റ് പല ഭാഗത്തും ഉണ്ട് കർത്താവ് പറയുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ പിതാവോ എന്റെ കൂടെ ഉണ്ട്. യോഹന്നാൻ 8:16 വായിച്ച്.
ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാകയാൽ എന്റെ വിധി സത്യമാകുന്നു.
ശ്രദ്ധിച്ചേ, ഒരു ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അവൻ ഒരു സിംഗിൾ കോമ്പോണന്റ് അല്ല മനുഷ്യനെ പോലെ. അവന്റെ അകത്ത് അവന്റെ ദൈവം, അവന്റെ പിതാവ് അവന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. ഇനി എപ്പോഴാണ് ഇതാ, ഇനി വീണ്ടും ഒരു വാക്യം വായിക്കാം. അതിന്റെ 8:29 ഒന്ന് വായിച്ച്, യോഹന്നാൻ 8:29 ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ആ ഭാഗം.
എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു.
അപ്പൊ ശ്രദ്ധിച്ച, യേശു ക്രിസ്തു ഒരു സിംഗിൾ പേഴ്സണാലിറ്റി അല്ല, ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. യേശു പറയണ എന്നെ അയച്ച എന്റെ പിതാവ് എന്റെ കൂടെ ഉണ്ട്, എപ്പോഴും ഞാൻ ആ പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തനിക്ക് തോന്നിയതും എന്നും അല്ല പറയുന്നത്. ആ പിതാവ് എന്താണോ പറയുന്നത് അതാ പറയുള്ളൂ. കാരണം പിതാവ് വ്യക്തിയുടെ വെളിപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി യോഹന്നാൻ 16:32 വായിച്ചേ. 16:32 കർത്താവ് പറയാണ് എന്റെ കൂടെ നിന്ന് നിങ്ങളൊക്കെ ഒരു ദിവസം തന്നെ വിട്ടുപോകും, ഒരു ദിവസം തന്നെ വിട്ടുപോകും. ഇപ്പോൾ ജയ് ജയ് കീ കീ വിളിക്കുന്നവരൊക്കെ വിട്ടുപോകും. കാരണം നിങ്ങൾ മനുഷ്യരാണ്, നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് എനിക്ക് സ്വയമേ അറിയാം. നിങ്ങൾ തന്നെ വിട്ടുപോകും. ഹല്ലേലൂയ. ഇന്ന് കൂടെ നിൽക്കുന്നവരൊക്കെ ഒരു ഒരു വിഷയം വരുമ്പോഴാണ് അവരാരെന്ന് യഥാർത്ഥത്തിൽ അറിയുന്നത്. അവരൊക്കെ നിങ്ങളെല്ലാവരും എന്നിലടറും. ഹല്ലേലൂയ. പക്ഷേ ഞാൻ അപ്പോഴും ഒറ്റയ്ക്കല്ല, ഞാൻ അപ്പോഴും ഇതാ എന്റെ പിതാവിനോട് ഞങ്ങൾ ഇരട്ട ഡ്യുവൽ കോമണനായി നിൽക്കുക. വായിച്ചേ.
നിങ്ങൾ ഓരോരുത്തൻ തന്താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താനും.
രണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് കർത്താവ് പറയുന്നത്, നിങ്ങളെല്ലാം എന്നെ വിട്ടുപോകും, എന്നെ ഏകനായി വിടും. ഏത് ചിന്ത പ്രകാരം? മാനുഷിക ചിന്ത പ്രകാരം നിങ്ങൾ എന്നെ ഏകനായി വിടും. പക്ഷേ എന്റെ അണ്ടർസ്റ്റാൻഡിങ് മറ്റൊന്നാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ പിതാവ് എന്റെ കൂടെ ഉണ്ട്, എന്റെ പിതാവ് എന്റെ കൂടെ ഉണ്ട്. ഞാൻ സിംഗിൾ കോമ്പോണന്റ് അല്ല, ഞാൻ ഡ്യുവൽ കോമ്പോണന്റ് ആണ്, ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. എന്റെ പിതാവ് എന്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഏകനല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് കർത്താവ്. അതെങ്ങനെയാണ് ഏകനല്ലാതെ ഇരിക്കുന്നത്? ഇതാണ് കർത്താവ് യേശു യോഹന്നാൻ 14:10 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതാ എടുത്തേക്ക് വായിച്ചു. പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിനോട് പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് എന്നെ കാണുന്നത്, പിതാവിനെ കാണുന്നത്. എന്നെ കാണേണ്ട രീതിയിൽ കാണണം. ആ
ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു.
പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇനി നിങ്ങളൊന്ന് പറ, ഒരു ദൈവോത്ര ഞാൻ സിംഗിൾ കോമ്പോണന്റ് ആണോ ഡ്യുവൽ കോമ്പോണന്റ് ആണോ? സിംഗിൾ പേഴ്സണാലിറ്റി ആണോ ഡ്യുവൽ പേഴ്സണാലിറ്റി ആണോ? പിതാവ് വസിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളാണ്, അതായത് ആത്മാവ് നയിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് ദൈവപുത്രന്മാർ. അതാണ് റോമ 8 വാതിലിൽ പറയുന്നത്, ആത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. മറ്റത് മനുഷ്യന്റെ പുത്രന്മാരാണ്, മനുഷ്യന്റെ പുത്രന്മാരാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്നത് മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കാനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. യേശുവിനെ കൈക്കൊണ്ട് യേശു നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യപുത്രന്മാർക്കും ദൈവപുത്രന്മാരാകാൻ അധികാരം കിട്ടിയിരിക്കുന്നു. മനസ്സിലായ വിളി. അതുകൊണ്ട് കത്തോലിക്ക സഭയിൽ ചേരാനോ പെന്തക്കോസ് സഭയിൽ ചേരാനോ ടി പി എമ്മിൽ ചേരാനോ സി എസ് ഐ ചേരാനോ ഒന്നും അല്ല നമുക്കുള്ള വിളി. മനുഷ്യരാണ് ഈ ഒരു തലത്തിലേക്ക് കൊണ്ടുപോയി അതിനെല്ലാം മുറിച്ച് മുറിച്ച് മാറ്റിയത്, പിശാചിന്റെ പ്രേരണയാൽ, സ്വയത്തിന്റെ പ്രേരണയാൽ. അപ്പോ നമ്മളെ വിളിച്ച ആ തലം മനസ്സിലാക്കുക, നമ്മളൊരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ് ദൈവപുത്രന്മാർ. ഇനി അടുത്ത തലത്തിലേക്ക് പോവാം. നമ്മൾ സഹോദരന്മാരെ കാണുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടും മാറണം. ഏത് സഹോദരങ്ങളെ കാണുമ്പോൾ? രക്ഷിക്കപ്പെട്ട സഹോദരന്മാരെ കാണുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും. അതാണ് ഇന്നത്തെ പ്രധാന സന്ദേശം. അതായത് നമ്മളെ സഹോദരന്മാരെ കാണുമ്പോൾ അവരെ മനുഷ്യരായി കാണും. ശരിയാണ്, ഈ ലോകത്തിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരം അവർ മനുഷ്യരാണ്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ ഏകനായി വിടുന്നു എന്നാണ് നിങ്ങളുടെ ചിന്ത എന്നുള്ള രീതിയിലാണ് കർത്താവ് പറയുന്നത്. നിങ്ങളെല്ലാം എന്നെ വിട്ട് താങ്കളുടെ സ്വയത്തിലേക്ക് എന്നെ വിടും, എന്നെ ഏകനായി വിടും. അത് മനുഷ്യന്റെ ചിന്തയാണ്. പക്ഷെ ഞാൻ ഏകനല്ല, എന്നെ അയച്ച പിതാവിന്റെ കൂടെ ഉണ്ട്. അത് ദൈവത്തിന്റെ ചിന്തയാണ്, ദൈവപുത്രന്റെ ചിന്തയാണ്. രണ്ട് ചിന്തകൾ കണ്ട, രണ്ട് ചിന്തകൾ. അപ്പോ രക്ഷിക്കപ്പെട്ട ഇതാ കുര്യച്ചമ്പാർ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. കുര്യച്ചമ്പാർ രക്ഷിക്കപ്പെടാൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോ എനിക്ക് അദ്ദേഹത്തെ വെറും മനുഷ്യനായി മാത്രം കാണാം, വെറും മനുഷ്യനായി മാത്രം കാണാം. ആ സമയം അദ്ദേഹം രക്ഷിക്കപ്പെട്ടെന്നുള്ള ബോധം എന്റെ അകത്ത് വരുമ്പോ അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ മാത്രമല്ല, എന്റെ പ്രധാന കാഴ്ചപ്പാട് ഇന്നതായിരിക്കണം, അദ്ദേഹം ഒരു ദൈവപുത്രനാണ്. അദ്ദേഹം ഒരു ദൈവപുത്രനാണ്, ദൈവം ക്രിസ്തുവിൽ അദ്ദേഹത്തിനുള്ളിൽ വസിക്കുന്നു. അപ്പൊ അദ്ദേഹത്തെ ഞാൻ കാണുമ്പോൾ ഞാൻ ആരെ കാണും യഥാർത്ഥത്തിൽ? ഈ ഒരു കാഴ്ചപ്പാടിലുള്ള ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ ആരെ കാണും? ഞാൻ കാണുന്നത് ആ കുര്യച്ചൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ മാത്രമല്ല, ആ മനുഷ്യന്റെ ഉള്ളിലെ ദൈവപുത്രനെയും ദൈവപുത്രന്റെ ഉള്ളിലെ ഇതാ ആ ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെയും കാണുകയാണ്. കാണാൻ പറ്റുന്നുള്ളൂ നിങ്ങക്ക്? ഇതാ ഞാൻ ജോബി എന്റെ മുമ്പിൽ കാണുകയാണ്. ഇപ്പൊ ജോബിയെ ഞാൻ കാണുമ്പോൾ അദ്ദേഹത്തെ ഒരു മനുഷ്യനായി മാത്രം കണ്ട് അവസാനിച്ചാൽ ഞാൻ ഈ ലിമിറ്റഡ് കാഴ്ചപ്പാടുകാരാണ്. ഞാനൊരു മതസംഘടനയിൽ കുടുങ്ങിപ്പെട്ടവനാണ്, ഈ ലോകത്തിന്റെ കാഴ്ചപ്പാട് കുടുക്കപ്പെട്ടവനാണ്. പകരം അദ്ദേഹം രക്ഷിക്കപ്പെട്ടതാണ് എന്നുള്ള ബോധന്റെ അകത്ത് വരുമ്പോ അദ്ദേഹം രക്ഷിക്കപ്പെടുമ്പോൾ ആരിലേക്ക് മാറി? ദൈവപുത്രനിലേക്ക് മാറി. ദൈവപുത്രന്റെ ഉള്ളിൽ ആര് വസിക്കുന്നുണ്ട്? ദൈവം വസിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ദൈവപുത്രനായി മാറിയത് എങ്ങനെയാണ്? ക്രിസ്തുവിലാണ്. അപ്പോ ക്രിസ്തു അദ്ദേഹത്തിന്റെ ഉള്ളിൽ എനിക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റും, ക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവത്തെയും കാണാൻ പറ്റും. എങ്ങനെ? വിശ്വാസ കണ്ണാൽ. ഒരു ദൈവപുത്രന്റെ സ്ട്രക്ചർ ഞാൻ മനസ്സിലാക്കിയാൽ എനിക്ക് അത് കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ അപകടമാക്കാം. കാരണം നമ്മളെല്ലാം ഒരു കൺസ്ട്രക്ഷന്റെ ഭാഗമാണ്. ഇത് ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഹല്ലേലൂയ. ഓരോരുത്തരെയും കാണുമ്പോൾ നമ്മൾ കാണണം. നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വെറും ഒരു മനുഷ്യനായി മാത്രം കണ്ട് അവസാനിക്കരുത്. ആ മനുഷ്യൻ ശ്രമത്തിനോട് ഉള്ളിൽ തീരും, മരണത്തോടെ തീരും. പക്ഷെ ആ മനുഷ്യന്റെ ഉള്ളിൽ, രക്ഷിക്കപ്പെട്ട ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ദൈവപുത്രനുണ്ട്. മനസ്സിലായോ? ആ ദൈവപുത്രൻ ക്രിസ്തുവുമായി ഏകാത്മാവാണ്. ക്രിസ്തുവിന്റെ ഉള്ളിലോ ദൈവം വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ആരുണ്ട്? ദൈവത്തിനായ ക്രിസ്തു ഉണ്ട്, ക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവമുണ്ട്. പിടുത്തം കിട്ടിയോ നിങ്ങക്ക്? അങ്ങനെയെങ്കിൽ ആ മനുഷ്യന് നിങ്ങൾ ചെയ്യുന്നതൊക്കെ ആർക്കാ ചെയ്യുന്നേ? ആ മനുഷ്യന് നിങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ക്രിസ്തുവിനെ ചെയ്യുന്നേനെ. ഇതാ ക്രിസ്തു പറയുന്നത്, ആ എളിയ സഹോദരൻ നിങ്ങൾ ചെയ്തില്ലേ? യഥാർത്ഥം നിങ്ങൾ എനിക്കാണ് ചെയ്തത്, ഞാൻ അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. പിടുത്തം കിട്ടിയാവല്ലോ, ഇച്ചിരി ആഴമായി പോയല്ലോ ബ്രദറെ. ഞങ്ങൾ കുറച്ചാൾ കഴിഞ്ഞത് പഠിക്കാം. നിങ്ങൾ പോയി മൂന്ന് പാട്ട് പാടി ആരാധിച്ചിട്ട് വരാം. മക്കളെ, ആരാധന ഒക്കെ നല്ലതാ. ഈ കാര്യം മനസ്സിലാക്ക്, നമ്മുടെ സ്ട്രക്ചർ മനസ്സിലാക്ക്, ദൈവത്തിന്റെ സ്ട്രക്ചർ. ഇനി അടുത്ത ഫേസ് എന്ന് പറയുന്നത് ലോകഭരണമല്ല, ലോകത്തിലെ ഗവൺമെന്റുകൾ ഭരിക്കാൻ പോവുകയല്ല. ഇവിടെ എലക്ഷൻ നടക്കുകയാണ്, നിന്റെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കോ. ഒരു ദൈവപുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഘടന ഈ സംഘടനക്കാരനൊന്നുമല്ല. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അവനിലൂടെ ലോകത്തിലേക്ക് വെളിപ്പെടുത്തുന്നവരാണ് ദൈവത്തിന്റെ പുത്രൻ. ഇതാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷെ തന്റെ മാറിലിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു ആ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. ഇതായിരിക്കണം നമ്മുടെ ജീവിതം, ഇതായിരിക്കണം നമ്മുടെ ജീവിതം. അപ്പൊ കഴിഞ്ഞ സന്ദേശത്തിൽ നാം കണ്ടത് ക്രിസ്തു നമ്മളുടെ കാഴ്ചപ്പാടിലെ എറർ ഇതായിരുന്നു. അതിന്റെ അർത്ഥം നാം നരകത്തിൽ പോകുന്നല്ല കേട്ടോ, നമ്മുടെ എറർ ഇതായിരുന്നു, നമ്മൾ ക്രിസ്തുവിനെ ദൈവമായിട്ട് കാണുകയും ക്രിസ്തുവിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ കാണാതിരിക്കുകയും ചെയ്തു. പക്ഷെ യഥാർത്ഥത്തിൽ വേണ്ടത് ക്രിസ്തുവിനെ ദൈവപുത്രനായി കാണുകയും ക്രിസ്തുവിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ കാണുകയുമായിരുന്നു വേണ്ടത്. നമ്മൾ കറക്റ്റ് ചെയ്തല്ലോ, ചെയ്തല്ലോ എങ്കിലേ അടുത്തതിലേക്ക് പോകാൻ പറ്റൂ. ഹല്ലേലൂയ. ഇനി ക്രിസ്തുവിൽ നമ്മളെല്ലാം ദൈവപുത്രന്മാരാണ്. അങ്ങനെ ജീവിതം നമ്മളെ എങ്ങനെ കാണണം, അതാണ് വിഷയം. ഇനി വീണ്ടും ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്ത് തരുമ്പോ നിങ്ങൾക്ക് ആ കാര്യം കുറച്ചുകൂടി വ്യക്തതയോടെ മനസ്സിലാവും. ഓ ലോർഡ് ഐ ലവ് യു. നമ്മുടെ അടുത്ത കാഴ്ചപ്പാട് ഇവിടെ കാണാം. നമ്മുടെ അടുത്ത കാഴ്ചപ്പാട്, ഓ ഫാദർ വി താങ്ക് യു. ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരുന്ന ഒന്ന് നിന്നുകൊണ്ട് ടൈപ്പ് ചെയ്തതാണ് ഈ ചിന്ത കേട്ടോ. ഇവിടെ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങളുടെ മുമ്പിൽ സൂം മീറ്റിംഗിൽ നിന്നുകൊണ്ട് ടൈപ്പ് ചെയ്ത എന്റെ മൈക്ക് മ്യൂട്ട് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്തതാണ്. Lord, I love it. നമ്മൾ ചെയ്യുന്നത് രക്ഷിക്കപ്പെട്ടവരെ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന വായിക്കാണേ, ഇപ്പൊ എഴുതിയതാണ്. എന്തെങ്കിലും എറൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഓക്കെ, ഇത് മംഗ്ലീഷ് പറഞ്ഞ് എഴുതിക്കുന്നതാ. രക്ഷിക്ക നമ്മളുടെ ഇന്നത്തെ ചിന്തയാണ്, രക്ഷിക്കപ്പെട്ടവരെ മനുഷ്യരായി മാത്രം കാണുകയും അവരുടെ ഉള്ളിലെ ദൈവം വസിക്കുന്ന ക്രിസ്തുവിനെ കാണാതിരിക്കുകയും ചെയ്ത തലതിരിഞ്ഞ കാഴ്ചപ്പാടാണ് നമുക്ക് ഇന്നുള്ളത്. രക്ഷിക്കപ്പെട്ടവരെ മനുഷ്യരായി മാത്രം കാണുകയും അവരുടെ ഉള്ളിലെ ദൈവം വസിക്കുന്ന, അതായത് ക്രിസ്തുവെ, ക്രിസ്തു പറയുന്ന എന്റെ ഉള്ളിൽ ആരുണ്ട്? ഞാൻ ഏകനല്ല, എന്റെ ദൈവം പിതാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു. ഇതാ ദൈവം വസിക്കുന്ന ക്രിസ്തുവിനെ കാണാതിരിക്കുകയും ചെയ്യുന്ന തലതിരിഞ്ഞ കാഴ്ച. അവരെല്ലാവരെയും വെറും മനുഷ്യരായിട്ട് തന്നെ വീണ്ടും കാണും. അങ്ങനെയല്ല നമ്മുടെ കാഴ്ചപ്പാട് വേണ്ടത്. ശ്രദ്ധിച്ചാൽ എങ്ങനെ വേണം കാഴ്ചപ്പാട്? ഇതാ നമ്മുടെ കാഴ്ചപ്പാട് വേണ്ടത് രക്ഷിക്കപ്പെട്ടവരെ ദൈവപുത്രന്മാരായി കാണുകയും അവരുടെ ഉള്ളിലെ ദൈവം വസിക്കുന്ന ക്രിസ്തുവിനെ കാണുകയും ചെയ്യണം. രക്ഷിക്കപ്പെട്ടവരെ ദൈവപുത്രന്മാരായി കാണുകയും അവരുടെ ഉള്ളിലെ ദൈവം വസിക്കുന്ന ക്രിസ്തുവിനെ കാണുകയും ചെയ്യണം. പിടുത്തം കിട്ടിയോ? മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ കാഴ്ചപ്പാട് ഈ രണ്ടാമത് പറഞ്ഞതാണോ അതോ ആദ്യം പറഞ്ഞതാണോ? നമ്മൾ തന്നെ ഒന്നൊന്ന് പരിശോധിച്ചു. ഞാൻ എന്നെയും നിങ്ങൾ നിങ്ങളെയും പരിശോധിക്കേണ്ട സമയമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരെ ദൈവപുത്രന്മാരായി കാണുന്നുണ്ട്. ചിലര് പറഞ്ഞു ഞാൻ അയാളെ ഐ പി സിക്കാരനായിട്ട് വേറെ ഏജിക്കാരനായിട്ട് കത്തോലിക്കനായിട്ട് സി എസ് ഐക്കാരനായിട്ടൊക്കെ ഞാൻ കാണും. മനുഷ്യരായിട്ട് നീ ദൈവപുത്രന്മാരായിട്ട് നീ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഏജിയ. കഴിഞ്ഞ സന്ദേശത്തിലെ ഒരാൾ പറഞ്ഞു കുറച്ചാൾ ഐ പി സി, കുറച്ചാൾ ഏജി, അങ്ങനെ മാറി മാറി. നമ്മൾ യഥാർത്ഥത്തിൽ ഇവരെ കാണേണ്ടത് ദൈവപുത്രന്മാരാ. ദൈവം കാണുന്നവരെ കാണുന്നത് ദൈവപുത്രന്മാരെ കാണുന്നതിന് എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക്, ആർക്ക്? മനുഷ്യപുത്രന്മാരായ നമുക്ക് നൽകിയിരിക്കുന്നു. എന്താണ് സ്നേഹം? നാം ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുവാന്തൊക്കെ വേണം. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, രക്ഷിക്കപ്പെട്ട സഹോദരങ്ങളെ ദൈവപുത്രന്മാരായി കാണണം, ദൈവപുത്രന്മാരായി കാണണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ബിബ്ലിക്കൽ ആ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് നമുക്ക് കിട്ടുന്നുള്ളൂ. രക്ഷിക്കപ്പെട്ടവരെ ദൈവപുത്രന്മാരെ കാണുകയും അപ്പൊ ദൈവപുത്രന്മാരെ കാണാൻ അവരുടെ ഉള്ളിൽ ആരുണ്ട്? ദൈവം വസിക്കുന്നു. മനസ്സിലായോ? ദൈവം എങ്ങനെ വസിക്കുന്നേ? ക്രിസ്തുവിൽ നമ്മളിൽ ദൈവം വസിക്കും. പിടുത്തം കിട്ടിയ? ക്രിസ്തുവിലൂടെയല്ല നമ്മൾ ദൈവം വസിക്കുന്നില്ല, ആദായ രൂപന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നില്ല. പോയി, ദൈവ തേജസ് പോയി, നഷ്ടപ്പെട്ടു. സകലരും പാപചരിതയില്ലാത്ത ഒരാക്കുന്നത് ക്രിസ്തുവിൽ അത് തിരിച്ചു ലഭിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ കാണണം. അല്ലാതെ നമ്മുടെ കാഴ്ചപ്പാട് ഈ പറയുന്ന കാഴ്ചപ്പാടാണെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെ മനുഷ്യരായി മാത്രം കാണുകയും അവരുടെ ഉള്ളിലെ ദൈവം വസിക്കുന്ന ക്രിസ്തുവിനെ കാണാതിരിക്കുകയും ചെയ്ത തലതിരിഞ്ഞ കാഴ്ചയാണ് ഇന്ന് ഉള്ളതെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ എററുണ്ട്. നമ്മൾ ആ ഫുൾ ഗ്ലോറിയിലേക്ക് എത്തുവാൻ നമുക്ക് കഴിയത്തില്ല. കാരണം നിത്യജീവന്റെ ഫുൾ ഗ്ലോറി എന്ന് പറയുന്നത് എന്തുവാ? കർത്താവ് യേശു ക്രിസ്തു പറയാണ്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. ആ അറിവിൽ നാം വളരണം. അപ്പോൾ ജീവനിൽ നാം വളർന്നു കയറുകയാണ്. ഇത് ഒത്തിരി ആഴം തന്നെയാണ്. പക്ഷെ ദൈവത്തിന്റെ ദയാണ് ഈ ആഴമേറിയ കാര്യങ്ങൾ, ആ വചനത്തിന്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഹല്ലേലൂയ. ഇനി ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു എൻഡ് ടൈം പ്രൊഫസി അല്ലെങ്കിൽ എൻഡ് ടൈം പാരബിൾ ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഹല്ലേലൂയ മാത്യു ചാപ്റ്റർ 25. അപ്പോ അതിൽ പറയുന്ന മത്തായി 25:34 പറയുന്ന കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ന്യായവിധിയിൽ ജനത്തെ രണ്ടായിട്ട് കുറിച്ച് പറയുന്ന കാര്യം ആ ഭാഗത്ത് പറയുന്നത്, നിങ്ങൾ എന്റെ എളിയ സഹോദരന്മാരിൽ ഒരുവന് ചെയ്തപ്പോഴൊക്കെ നിങ്ങൾ എനിക്കാണ് ചെയ്തത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മനുഷ്യന് ഞാൻ ചെയ്തപ്പോ ദൈവത്തിന് ഞാൻ ചെയ്തത്, ക്രിസ്തുവിന് ഞാൻ ചെയ്തത് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? കാരണം ഒരു ദൈവപുത്രന്റെ ഉള്ളിൽ ആര് വസിക്കുന്നു? ദൈവം വസിക്കുന്നു. എങ്ങനെ? ക്രിസ്തുവിൽ ദൈവം അവന്റെ ഉള്ളിൽ വസിക്കുന്നു. ഇത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കും. ഇതുകൊണ്ടാണ് സെക്കൻഡ് കൊരിന്ത്യർ 6:16 കർത്താവ് പറയുന്ന ഒരു കാര്യം പലപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, ഞാൻ ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിങ്ങളുടെ ഉള്ളിൽ നടക്കും. I will dwell in them and walk in them. അവരാണ് ദൈവപുത്രന്മാർ. അപ്പൊ അവർ ഒറ്റയ്ക്കല്ല, അവർ ഡ്യുവൽ പേഴ്സണാലിറ്റി ആണ്. അവരവരുടെ ദൈവമുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ദൈവം വസിക്കുന്ന ക്രിസ്തുവിലൂടെയാണ്. ഈ ഒരു തല നാം മറന്നു പോകരുത്. ഇനി ആ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 25 വാക്യത്തിലേക്ക് കടന്നു വന്നാടെ, സോറി 25 കടന്നു വന്നാടെ, അതിന്റെ 34 വായിച്ചേ.
രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരുടെ അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവ് ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്ന് എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു.
ശ്രദ്ധിച്ചാട്ടെ സഹോദരങ്ങളെ, ഈ ഭാഗം നമ്മള് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാർ ഒരുപോലെ നിങ്ങളത് ചെയ്തപ്പോ നിങ്ങൾ എനിക്കാണ് അത് ചെയ്തത്. അപ്പൊ ഞാൻ സഹോദരനെ ചെയ്യുന്നത് എങ്ങനെയാ? ക്രിസ്തുവിനായി മാറുന്നത്. കാരണം ആ സഹോദരന്റെ ഉള്ളിൽ ആരുണ്ട്? ക്രിസ്തു. ആ സഹോദരന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. ദൈവം ക്രിസ്തുവിന്റെ ഉള്ളിൽ വസിക്കും. ഈ ഒരു സംഭവം നാം മനസ്സിലാക്കണം. എന്റെ ഈ എളിയ സഹോദരൻ ഒരുവനെ ചെയ്തപ്പോ, അതായത് ഫാമിലി ലെവൽ രണ്ട് ടൈപ്പുണ്ട്. ഫാമിലി ലെവൽ രണ്ട് ടൈപ്പ്, എർത്ത്ലി ഫാമിലി, സെമത്തേരി കൊണ്ട് അവസാനിക്കുന്ന മരണം പിടിച്ച് വിഴുങ്ങുന്ന ഫാമിലിയുണ്ട്. അതാണ് ഭൂമിയിലെ ഫാമിലി, അപ്പൻ അമ്മ മക്കള് ഒക്കെ ഭൂമിയിലെ ഫാമിലി. ഇനി അതിൽ നിന്ന് മാറി സ്വർഗീയ ഫാമിലി ആവുന്നതുണ്ട്. സ്വർഗീയ ഫാമിലിയാവുന്നു. കർത്താവ് ഇവിടെ പറഞ്ഞ വേട് കേട്ടുണ്ടോ? എന്റെ ഈ എളിയ സഹോദരന്മാരിൽ ഒരുമ. അപ്പൊ ആരാ കർത്താവിന്റെ സഹോദരന്മാർ ഒന്ന് പറയാൻ പറ്റും? ആരാ കർത്താവിന്റെ സഹോദരൻ? കർത്താവ് ഒരിക്കലും പറഞ്ഞു രണ്ട് ഫാമിലി തമ്മിലുള്ള ഒരു ഗുസ്തി കാണാം. ഒരിക്കലും പറഞ്ഞൊരു കാര്യം, തന്റെ അമ്മയും സഹോദരങ്ങളും സഹോദരിമാരും ഇവിടെ കർത്താവിനെ കാണാൻ പോകും. ഏത് ഭൂമിയിലെ കുടുംബം? ഭൂമിയിലെ കുടുംബം. എന്നിട്ട് പറഞ്ഞു ആളോട്, നിന്റെ അമ്മയും സഹോദരന്മാരും ഒക്കെ നിന്നെ കാണാൻ വേണ്ടി വെളിയിൽ വന്ന് നിൽക്കുന്നു. ഉടനെ കർത്താവ് പറഞ്ഞൊരു കാര്യം, ആ സഹോദരന്മാരെ അല്ല പകരം തന്റെ നിത്യമായ സഹോദരങ്ങളെ കുറിച്ച് കർത്താവോട് പറഞ്ഞു. പറഞ്ഞൊരു കാര്യം, ആര് എന്റെ അമ്മയും സഹോദരങ്ങൾ? ആരാണ്? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എന്റെ അമ്മയും സഹോദരന്മാരും. അപ്പൊ കർത്താവിന്റെ സഹോദരന്മാരാരാ? പറ. കർത്താവിന്റെ സഹോദരന്മാരാരാ? കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് അടയ്ക്കുന്നവരല്ല ഇവിടെ. എല്ലാ കർത്താവ് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. ദൈവത്തിന്റെ ഇഷ്ടം, ഇതിലെ കർത്താവ് കർത്താവ് എന്ന് പറയുന്നവരല്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരാണ്. ഇതുകൊണ്ടാണ് എല്ലാ ദൈവദാസന്മാരോടും ദൈവജനത്തോടും ദൈവ ഇഷ്ടത്തിൽ ഫോക്കസ് ചെയ്യാൻ പറയണേ. നിങ്ങൾ ദൈവ ഇഷ്ടത്തിൽ ഫോക്കസ് ചെയ്യണം. ആ ദൈവ ഇഷ്ടം നിങ്ങളുടെ ഹൃദയത്തിൽ വേണം. J717 അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. അല്ലെങ്കിൽ ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ വിഷയങ്ങളുടെയും മുകളിൽ നാം വീണുപോകാനായിട്ട് ഇടയാകും. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മത്തായിയുടെ സുവിശേഷം 12:46 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോ നമുക്ക് അവിടെ കർത്താവ് ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത് കാണാം. രണ്ട് ഫാമിലിയെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് കാണാം. അത് എർത്ത്ലി ഫാമിലി സെമിത്തേരി വരെ ഉള്ളൂ. അവർ നിത്യമായ സഹോദരങ്ങളായിട്ട് തീരണമെന്നില്ല. വായിച്ചാട്ടെ.
അവന്റെ അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കയിൽ അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ, എന്റെ അമ്മയാർ, എന്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും.
ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആരാണ് ക്രിസ്തുവിന്റെ ഫാമിലി മെമ്പേഴ്സ്? സ്വർഗീയ കുടുംബത്തിലെ മെമ്പേഴ്സ് ആരാണ്? ഇവിടെ എർത്ത്ലി ഫാമിലിയാണ് വന്നിരിക്കുന്നത്, അമ്മയും സഹോദരന്മാരും വന്നിരിക്കുക. പക്ഷെ യഥാർത്ഥ ക്രിസ്തു പറയുന്ന എന്റെ സ്വർഗീയ കുടുംബത്തിലെ മെമ്പേഴ്സ് ആരാണ്? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എന്റെ സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങൾ, എന്റെ സഹോദരൻ. പൊടുത്തം കിട്ടിയ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് ആ നിത്യമായ സഹോദരങ്ങൾ. നമ്മൾ യേശുവിനോട് ചോദിച്ചത്, യേശു നിനക്ക് അറിയത്തില്ലയോ ആരെന്റെ അമ്മയും സഹോദരങ്ങളും? അറിയത്തില്ലയോ? നീ വന്ന് നിൽക്കുന്ന ഇത്രയും നാൾ നീ കളിച്ചു വളർന്ന് നിനക്ക് ചോറ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം വാങ്ങി തന്ന ആ അമ്മയെ നിനക്ക് അറിയത്തില്ലയോ എന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് ചോദിക്കാം. പക്ഷെ യേശു പറയുന്നത് ആ നിത്യമായ കുടുംബത്തെ കുറിച്ച്, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരെന്റെ സഹോദരൻ. കർത്താവ് പറയുന്നു ഈ സഹോദരങ്ങളുടെ പ്രത്യേകത എന്താ? ഇവരൊക്കെ ദൈവപുത്രന്മാരാണ്. ഈ സഹോദരങ്ങളൊക്കെ ആരാ? ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സഹോദരങ്ങളൊക്കെ ദൈവപുത്രന്മാരാ, ദൈവപുത്രന്മാരാ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടോ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷനായപ്പോ ഇതാ പറഞ്ഞൊരു കാര്യം, എന്നെ തുടരുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? നീ പോയി എന്റെ സഹോദരങ്ങളോട് പോയി പറയണം. അപ്പൊ ദൈവപുത്രന്മാർക്ക് ആരുണ്ട്? ദൈവപുത്രനായ ക്രിസ്തുവിന് സഹോദരങ്ങളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവര് ക്രിസ്തുവിനെ പോലെ തന്നെ അവരൊക്കെ എന്ത് ചെയ്യണവരായിരിക്കും? ദൈവ ഇഷ്ടം ചെയ്യണവരായിരിക്കും. ദൈവം ഇഷ്ടം ചെയ്യണവരായിരിക്കും. യോഹന്നാൻ സുവിശേഷം 20:17 വായിച്ചു. യേശുവിന്റെ സഹോദരങ്ങളെ യേശു വിളിച്ചു പറയുന്നുണ്ട് അവിടെ.
യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന്.
ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങൾ വീടെ ശ്രദ്ധിച്ചു കേട്ടോ, യേശു ക്രിസ്തു നമ്മളെ വിളിക്കുന്നത് സഹോദരങ്ങളാണ്. എന്നിട്ട് നമ്മളെ കമ്പയർ ചെയ്യുകയാണ്, യേശുവിന്റെ പിതാവ് തന്നെയാണ് നമ്മുടെയും പിതാവ്, യേശുവിന്റെ ദൈവം തന്നെയാണ് നമ്മുടെയും ദൈവം. നമ്മളെ വിളിക്കുകയാണ്, നീ പോയി എന്റെ സഹോദരങ്ങളോട് പോയി പറയണം. ഓ ലോർഡ്, നിങ്ങൾക്ക് ഇതുവരെ കാഴ്ചപ്പാട് മനസ്സിലായിട്ടുണ്ടോ? യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുത്ത്, എന്റെ സഹോദരന്മാർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിനാൽ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടു, നീ പോയി എന്റെ സഹോദരന്മാരോട്. അപ്പൊ യേശു നമ്മളെ ആരെന്നാ വിളിക്കണേ? ഇപ്പോ പറ, സ്വർഗീയ കുടുംബത്തിൽ യേശു നമ്മളെ ആരെന്നാ വിളിക്കണേ? സഹോദരങ്ങൾ. യേശു ആദ്യ ഫലം, നമ്മൾ ക്രിസ്തുവിലുള്ളവർ, ഇതാ പിന്നാലെ യേശുവിന്റെ വരവെങ്കിൽ. ഇപ്പടുന്ന് കിട്ടിയ കുഞ്ഞെ, നീ ആരാന്ന് മനസ്സിലായ? നീ ഒരു മനുഷ്യപുത്രനായി ഒതുങ്ങുന്ന ചിന്തയാണ് നിന്റെ ഉള്ളതെങ്കിൽ മനസ്സിലാക്കിക്കോ, നീ ഒരു മനുഷ്യപുത്രനായി ഒതുങ്ങുന്നത് ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യപുത്രനായ എന്നെയും നിങ്ങളെയും, മനുഷ്യപുത്രന്മാരായ എന്നെയും നിങ്ങളെയും ദൈവപുത്രന്മാരാക്കുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. കാൽവരി ക്രൂശിലൂടെ, യാഗത്തിലൂടെ യേശു ക്രിസ്തു തന്റെ ജീവിതത്തിൽ അത് ചെയ്തു. ഈ ഒരു ദിവ്യമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ട് ഇന്ന് നമ്മുടെ കാഴ്ചപ്പാട് മാറണം. ഇനി ഒരു സഹോദരനെയോ സഹോദരിയെയോ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയെ കാണുമ്പോൾ മനസ്സിലാക്കണം, ആ വ്യക്തി ആരാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ പുത്രനാണ്, ക്രിസ്തുവിന്റെ സഹോദരനാണ്. ദൈവം ക്രിസ്തുവിൽ ആ വ്യക്തിയുടെ വസിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കും. ആ വ്യക്തിയെ തകർത്ത് കളയല്ല, കൺസ്ട്രക്ട് ചെയ്യുകയാണ് എന്റെ ചുമതല എന്ന് മനസ്സിലാക്കും. എന്നിട്ട് അവരെ സൂക്ഷിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം കാര്യം. അവരെ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമാണ്. കാരണം അവരുടെ പുറം ഒരു തീയാണ്. തീ എന്ന് വെച്ചാൽ പുറം മനുഷ്യനാണ്. ഈ സംഭവം അവർക്കറിയത്തില്ല, അവരാരാണെന്നുള്ള കാര്യം അവർക്കറിയത്തില്ല. അവർക്ക് അകപ്പാട് അറിയാവുന്ന അവരുടെ ചിന്തയിൽ അവരാരാണെന്ന് അവർക്കറിയത്തുള്ളൂ. അവരുടെ ചിന്തയിൽ അവർ മനുഷ്യനാണ്. എന്നാൽ മനുഷ്യരായ അവരെ ക്രിസ്തുവിൽ ദൈവപുത്രന്മാരാക്കുന്ന ദൈവത്തിന്റെ പദ്ധതി അവർ ചിന്തിച്ചിട്ടില്ല. അവരിന്ന് മതക്കാരാണ്, സംഘടനക്കാരാണ്. അവർക്കത് അറിഞ്ഞുകൂടാ, നിങ്ങൾക്കേ അത് അറിയത്തുള്ളൂ അവരാരാണെന്ന്. അവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട വ്യക്തികളാണെങ്കിൽ അവർ ദൈവപുത്രന്മാരാണ്. അവർ സിംഗിൾ കോമ്പോണന്റ് അല്ല, അവരുടെ ഉള്ളിൽ ദൈവം ക്രിസ്തു വസിക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇതാ നാം ചെയ്യുന്നത് ക്രിസ്തുവിനാണ്. അവർക്ക് നാം എന്ത് ചെയ്യുമ്പോഴും നാം ചെയ്യുന്നത് ക്രിസ്തുവിനാണ്. പക്ഷേ ഒന്ന് സൂക്ഷിച്ച് അവരെ കൈകാര്യം ചെയ്തോ. സൂക്ഷിച്ച് അവരെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ നമ്മളുടെ ജീവിതം ഒരുപക്ഷെ അപകടത്തിലാണ്. കാരണം ജഡത്താൽ കറ പിടിച്ച ഒരു അങ്കിയുടെ ഉള്ളിലാണ് അവരിരിക്കുന്നത്. ആ ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് വേണം ചിലരെ പിടിച്ച് അതിലെടുക്കാൻ. അതുകൊണ്ട് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം അതേ രീതിയിൽ ഉത്തരം പോകെ കൊടുക്കരുത്. പകരം ദൈവം അവരോട് എന്തുത്തരം പറയാൻ പറയുന്നു അത് മാത്രം കൊടുക്കാൻ പോകും. സൂക്ഷിച്ചോളണം ഈ കാര്യം, ഈ ദൈവപുത്രന്മാരെ കൈകാര്യം ചെയ്ത് സൂക്ഷിക്കണം. കാരണം അവർ ദൈവപുത്രന്മാരാണെന്ന് അവർക്കറിയത്തില്ല, നല്ലൊരു പങ്കിലും അറിയത്തില്ല. പിന്നെ അവർക്ക് അറിയാവുന്നത് അവർ കത്തോലിക്കരാണ്, CSIക്കാരാണ്, പെന്തക്കോസ്തുകാരാണ്, ബ്രദറന്മാരാണ്, ഇങ്ങനെ ഓരോ അതൊക്കെ അവർക്കറിയത്തുള്ളൂ. ആ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് അവർക്കില്ല. പക്ഷെ ആ കാഴ്ചപ്പാട് നാം ആയിരിക്കണം, നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണം. അപ്പൊ ഈ നാളുകളില് മനുഷ്യർ നമ്മൾ വിവേചിച്ച് കൈകാര്യം ചെയ്യുവാനായിട്ട് ഇടയാണ്. അപ്പോ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. അപ്പോൾ തന്നെ ക്രിസ്തു പറഞ്ഞതുപോലെ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുക. ഈ മനുഷ്യരെ, അതായത് മനുഷ്യന്റെ ഉള്ളിലെ ദൈവത്തിനെ സൂക്ഷിക്കാനൊന്നുമില്ല, പക്ഷെ മനുഷ്യന്റെ പുറത്തുള്ള പുറംതുപ്പായമായ മനുഷ്യനെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ. ഹല്ലേലൂയ. കാരണം അവന്റെ പുറത്തൊരു ഒരു ഒരു കുപ്പായമുണ്ട്, ചെന്നായിയുടെ കുപ്പായം. ചെന്നായിക്കട നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോ പാമ്പിനെ പോലെ വിവേകമുള്ളവൻ, പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. മനസ്സിലായോ? അല്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടാ. ചെന്നായ കുഞ്ഞാട്, ആ ചെന്നായിയുടെ മുമ്പിൽ കുഞ്ഞാടിനെ കിട്ടിയ ചെന്നായ എന്നാ ചെയ്യും? കാടിച്ച് കീറിക്കളയും അല്ലേ. അപ്പൊ വളരെ ശ്രദ്ധയോടുകൂടെ ദൈവകൃപയോടുകൂടി വേണം ഈ വാക കാര്യങ്ങളിൽ ഇടപെടുവാൻ. അപ്പോ ഇന്ന് നാം മനസ്സിലാക്കിയ ചിന്ത എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ എങ്ങനെ നാം കാണണം, ക്രിസ്തുവിലുള്ള ദൈവപുത്രന്മാരെ എങ്ങനെ നാം കാണണം. ഇവർ രണ്ടുപേരും സിംഗിൾ കോമ്പോണന്റ് അല്ല, അല്ലെ, സിംഗിൾ പേഴ്സണാലിറ്റി അല്ല മനുഷ്യരെ പോലെ. ഇവർ രണ്ടുപേരും ഡ്യുവൽ പേഴ്സണാലിറ്റി. ഇത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ക്രിസ്തു ഡ്യുവൽ പേഴ്സണാലിറ്റിയാ, കാരണം ക്രിസ്തു ദൈവപുത്രനാണ്, ദൈവത്തിന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. ഇത് വ്യക്തതയോടെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ക്രിസ്തുവിനെ ദൈവമായി മാത്രം കണ്ട് അവസാനിപ്പിച്ച ഒരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തു ബൈബിൾ പറയുന്ന കാഴ്ചപ്പാട് ദൈവപുത്രനാണ്. പിതാവ് പറയുന്നു, ഇവനെന്റെ പ്രിയ പുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. യേശു പറയുന്നു, ഞാൻ ദൈവത്തിന്റെ പുത്രൻ. പിശാചു പറയുന്നു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. അപ്പോസ്തലന്മാർ പറയുന്നു, ദൈവത്തിന്റെ പുത്രനായ മിശിഹ. അപ്പൊ പ്രിയ സഹോദര, നിങ്ങളെ പത്രോസിൽ വെളിപ്പാട് കിട്ടിയിട്ട് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹ. അപ്പൊ ദൈവത്തിന്റെ പുത്രനായ ആ ക്രിസ്തുവിന്റെ ഉള്ളിൽ നാം ദൈവത്തെ കാണണം. ഇതാണ് ദൈവവചനം പറയുന്നത്, പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഗ്ലോറി. അപ്പോ ആ കാഴ്ചപ്പാട് ക്ലിയർ ആയി. ഇനി ക്രിസ്തുവിനുള്ള നമ്മളെ കാണുമ്പോൾ, സഹോദരങ്ങളെ കാണുമ്പോൾ നാം മനസ്സിലാക്കി പോകണം, അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് ആദ്യം മനസ്സിലാക്കി. അവരെ കാണുന്നത് വെറും മനുഷ്യരാണ്, സംഘടനക്കാരനായിട്ടാണ്, ഡിനോമിനേഷൻകാരനായിട്ടാണ്. വീണ്ടെടുക്കപ്പെട്ടവരെ കാര്യം പറയും കേട്ടോ. എന്നാൽ നമ്മൾ അവരെ കാണുമ്പോൾ കാണും, ഇവൻ യേശുവിനെ, ഇവൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതുകൊണ്ട് ഈ വ്യക്തി ഇന്നൊരു ദൈവപുത്രനാണ്. പക്ഷേ ഈ വ്യക്തിക്ക് ഈ ഒരു തലം അറിയത്തില്ല. ഒരുവൻ ക്രിസ്തുവിലായ അവ പുതിയ സൃഷ്ടിയാണെന്നുള്ള തലം ഈ വ്യക്തിക്ക് അറിയത്തില്ല. പക്ഷേ ആ വ്യക്തിയിൽ ദൈവപുത്രനെ കാണുമ്പോൾ പിന്നെ നമ്മൾ ആ വ്യക്തിയെ കാണുന്നത് ആ വ്യക്തിയുടെ ഉള്ളിൽ. കൊലോസ്യരേ 1:27 പറയുന്നത് പോലെ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ആ ക്രിസ്തുവിൽ ആരുണ്ട്? ദൈവം വസിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിലൂടെ നമ്മൾ ദൈവവുമായി ഒന്നായി തീരുന്ന കാഴ്ച ആ വ്യക്തിയുടെ ഉള്ളിൽ നമ്മൾ കാണണം. അതിലേക്ക് എത്തിച്ചേരുവാൻ ആ വ്യക്തിയെ സഹായിക്കുക. എങ്ങനെ സഹായിക്കുക? എങ്ങനെ സഹായിക്കുന്നത്? ഇതേപോലെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവർ കൊടുക്കും. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവർ കൊടുക്കുമ്പോൾ അവരെ ഈ ഒരു തലത്തിലേക്ക് എത്തിക്കുവാൻ അത് സഹായകമായി തീരും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജഡതലത്തിലുള്ള എല്ലാ ശുശ്രൂഷയും മരണത്തോടെ സമത്വരുടെ ഒതുങ്ങും. പക്ഷേ നിങ്ങൾ അകത്ത് ആ ദൈവപുത്രന്റെ ജീവിതത്തിലേക്ക് പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നുവെങ്കിൽ അവിടെയെല്ലാം നിങ്ങൾക്കത് ബെനിഫിറ്റ് ആയിട്ട് മാറും. ക്രിസ്തു പറയുന്നു, ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോ, ആ എളിയ സഹോദരനിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോ, നിങ്ങൾ എനിക്ക് തന്നെയാണ്. കാരണം ആ വ്യക്തിയുടെ ഉള്ള ആരായിരുന്നു അറിയാമോ? ഞാനായിരുന്നു. അങ്ങനെ ദൈവപുത്രന്മാരുടെ ഉള്ളിൽ ക്രിസ്തുവിനെ കാണുവാൻ, ക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിയണം. ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഓരോരുത്തരിലും ദൈവം വികസിപ്പിച്ച് തരുവാനായിട്ട് അറിയാം. അപ്പോ നമ്മൾ അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോയില്ല, ഇനിയും ഇതിന്റെ ആഴങ്ങളുണ്ട്. ദൈവം അനുവദിക്കാണ് സന്ദേശങ്ങൾ നമുക്കിതിൽ ആഴമായിട്ട് വീണ്ടും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ രണ്ട് കാഴ്ചപ്പാട് നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ടാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ആ രണ്ട് കാഴ്ചപ്പാട് ക്രിസ്തുവിനെ നമ്മൾ എങ്ങനെ കാണണം, കാരണം ഹി ഈസ് ദ പ്രോട്ടോടൈപ്പ്. ആ ക്രിസ്തുവിനോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കും. ഇനി ആ ക്രിസ്തുവിനോട് അനുരൂപം മുൻ നിയമിച്ചിരിക്കുമ്പോൾ ക്രിസ്തു സിംഗിൾ പേഴ്സണാലിറ്റി അല്ല, ഡ്യുവൽ പേഴ്സണാലിറ്റി ആണെന്ന് മനസ്സിലാക്കും. ഇതേപോലെ നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവുമായി ഏകാത്മാവാണ്. ഇനി നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? ആ ക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവമസീഹ. അപ്പൊ ഇത് നാം മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകണം. ഇങ്ങനെ കാഴ്ചപ്പാടുകൾ അനുദിനം അനുദിനം ദൈവം നമുക്ക് മാറ്റി തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോ ഈ വെക്കുന്ന കല്ലുകൾ നിങ്ങൾ ഏറ്റെടുക്കാതെ പോയാൽ നിങ്ങളെ ആത്മീയ ജീവിതം പഴയ തലത്തിൽ തന്നെ കടക്കും, മുൻപോട്ടേക്ക് കയറാൻ കഴിയില്ല. നമുക്ക് കേട്ട വചനം ദൈവസന്നിധിയിൽ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിലാണ്. കേട്ട വചനത്തിന്റെ ഉപാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ലോർഡ് വി താങ്ക് യു. Thank you. Thank you. സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന ശ്രേഷ്ഠമായ ചിന്തയ്ക്കായി നന്ദി. അങ്ങയുടെ ചിന്തകള് കാഴ്ചയാൽ മാത്രം ജീവിച്ച് പരിചയമുള്ള ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ പ്രയാസമാണ്. അങ്ങ് ഞങ്ങളോട് പറഞ്ഞുവെങ്കിലും, ഇനിയും കാഴ്ചയാലല്ല വിശ്വാസ ജീവിക്കാൻ പറഞ്ഞുവെങ്കിലും, എന്റെ നീതിമാൻ വിശ്വാസ ജീവിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും, കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഉറപ്പാണ് വിശ്വാസം എന്ന് ഞങ്ങൾ അക്ഷരം പഠിച്ചുവെങ്കിലും, ഞങ്ങൾക്ക് അതിൽ നിൽക്കുവാൻ അങ്ങയുടെ കൃപ വേണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നിൽക്കുവാൻ കഴിയുകയില്ല. കാണുന്നത് സമത്തേരി കൊണ്ട് തീരുമെന്നും അത് താൽക്കാലികമാണ് എന്നും, കാണാത്തത് നിത്യമാണെന്നും അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. പ്രിയ നല്ല പിതാവേ, ആ ദൈവപുത്രന്റെ സ്ട്രക്ചർ, ആ കൺസ്ട്രക്ഷൻ ഞാൻ കാണിച്ചു തന്നതിനായി നന്ദി. ദൈവപുത്രൻ സിംഗിൾ പേഴ്സണാലിറ്റി അല്ല എന്ന്, അവൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നുവെന്ന്, അവൻ ഡ്യുവൽ പേഴ്സണാലിറ്റി ആണ് എന്ന്, അവൻ ക്രിസ്തുവിനെ പോലെയാണ് എന്ന്, ക്രിസ്തുവിന് അനുരൂപമാകാൻ മുൻനിയമിച്ചിരിക്കുന്നു എന്നൊക്കെ പഠിപ്പിച്ചു തന്നതിനായി നന്ദി. അപ്പൊ ഇത് അക്ഷരത്തിൽ ഒതുങ്ങാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമോ ഞങ്ങളെ സഹായിക്കണം. അപ്പൊ ആ പണം കൊടുത്താൽ ലഭ്യമാകാത്ത അതുല്യമായ അങ്ങയുടെ മുത്തുകൾ അങ്ങക്ക് തരുന്നതിനായി ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ സഹോദരന്മാരാണ് എന്നുള്ള ബോധം ക്രിസ്തുവിന്റെ വാക്കുകളായി ഞങ്ങൾക്ക് തന്നതിനായി നീ പോയി എന്റെ സഹോദരന്മാരോട് പറയും. ഹല്ലേലൂയ്യ. അപ്പ ഞങ്ങൾ പരസ്പര സഹോദരന്മാരെന്ന് പറയാറുണ്ട്, പക്ഷെ ക്രിസ്തു ഞങ്ങളെ സഹോദരന്മാരെന്ന് വിളിക്കുന്ന ആ മഹാഭാഗ്യ പദവി അങ്ങ് ഞങ്ങൾക്ക് തന്നതിനായി നന്ദി. ഇനി ഞങ്ങളുടെ സ്ട്രക്ചർ ക്രിസ്തുവിന്റെ സ്ട്രക്ചറാണ്, ക്രിസ്തുവിന് അനുരൂപമാകാൻ നമ്മളെ മുൻനിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തന്നതിനായി നന്ദി. ഓരോ ദൈവത്തിന്റെ ഉള്ളിലും ക്രിസ്തുവിൽ ദൈവം വസിക്കുന്നുവോ എന്ന് പറഞ്ഞു തന്നതിനായി ആ കാഴ്ച ഞങ്ങൾ കണ്ടുകൊണ്ട്. എന്നാൽ ഈ ദൈവപുത്രന്മാർ ജഡത്താൽ കറ പിടിച്ച ഒരു പുതപ്പിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നതെന്ന്, ആ വീണുപോയ ചതിമോകളായി വഷളായി പോയ മനുഷ്യന്റെ ഉള്ളിലാണ് ജീവിക്കുന്നതെന്ന് കണ്ടുകൊണ്ട് ആ വ്യക്തിയെ കാണുവാൻ, അങ്ങനെ അങ്ങ് പറഞ്ഞ മനുഷ്യരെ സൂക്ഷിച്ചുകൊണ്ട് അവരെ രക്ഷിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഉപയോഗിക്കണം. ഈ ജനത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേൽപ്പിക്കുന്നു. ഈ ശബ്ദ കാഴ്ചപരിധിയിൽ ഇപ്പോൾ കേട്ടവരെയും തുടർന്ന് കേൾക്കാൻ പോകുന്നവരെയും ഓരോരോ മതഭേദങ്ങൾ പറഞ്ഞ് തർക്കിച്ച് സമയം കളയുന്നവരെയും എല്ലാം അങ്ങയുടെ കരങ്ങളിലേൽപ്പിക്കുന്നു. അവരെല്ലാവരും യേശു പറഞ്ഞതുപോലെ ദൈവ ഇഷ്ടത്തിൽ ഫോക്കസ് ചെയ്യുവാൻ, എന്നെ കർത്താവ് കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്നാൽ ദൈവ ഇഷ്ടത്തിൽ ഫോക്കസ് ചെയ്യുക. ആര് എന്റെ അമ്മ, ആരെന്റെ സഹോദരങ്ങൾ? ശിഷ്യന്മാരെ കാണിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ഇവരാണ് എന്റെ സഹോദരങ്ങൾ എന്ന് പറയുന്ന ആ ദൈവ ഇഷ്ടത്തിൽ ഫോക്കസ് ചെയ്യുവാൻ. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞ ആ ദൈവ ഇഷ്ട എന്ന വാഗ്ദത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ദൈവ ഇഷ്ടം എന്ന വിഷയത്തെ വിട്ടിട്ട് മറ്റു പല വിഷയങ്ങളിലേക്കും ഫോക്കസ് മാറിപ്പോവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ഈ ജനത്തെ മുഴുവനും അങ്ങയുടെ കരങ്ങളിലെത്തിക്കും. അപ്പ ഇവരുടെ സകല ആവശ്യങ്ങളുടെ പേരും അങ്ങ് മഞ്ഞും മഴയും അയക്കണം. രോഗികളായിരിക്കുന്നവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ഒരു സൗഖ്യമാക്കണം. യേശുവിന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം ഈ ജനത്തിന്റെ മേൽ കൽപ്പിക്കുന്നു. സൗഖ്യം പ്രാപിക്കും. ദുഷ്ടനോട് കൽപ്പിക്കുന്നതിന്റെ കൈയെടുക്ക. ആ വേദനകൾ ആ രോഗങ്ങൾ അവിടുന്ന് വിട്ടുമാറട്ടെ. പരിപൂർണ സൗഖ്യമുള്ളവരായി ഇവർ ദൈവത്തിന്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങൾ കൽപ്പിക്കുന്നു. ദൈവ സമാധാനം ഇവരുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കട്ടെ, കാത്തു പരിപാലിക്കട്ടെ. സകല മേഖലകളിലും ഈ അന്ത്യകാലത്തെ ജയിപ്പാനുള്ള ദൈവ കൃപ ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. അപ്പ അങ്ങത് ചെയ്യുകയാണ് ഞാൻ എല്ലാ ബലഹീനതകളിലും തുണ നിൽക്കുന്ന അങ്ങയുടെ മഹാതേക്കായി. മഹത്വമെല്ലാം പിതാവേ ക്രിസ്തുയേശുവിൽ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളോട് സംസാരിച്ചു. ഹല്ലേലൂയ. ഇനി ഞാനിത് വീണ്ടും കേൾക്കുമ്പോൾ എനിക്കിത് കൂടുതൽ ആഴത്തിലേക്ക് വരുവാൻ കഴിയുകയുള്ളൂ. വീണ്ടും കേൾക്കുവാനുള്ള ടൈമാണ് ലഭ്യമല്ലാത്തത്. പലപ്പോഴും അദ്ദേഹം വീണ്ടും വീണ്ടും തന്നുകൊണ്ടേയിരിക്കും. ഞാനത് രേഖപ്പെടുത്തും. അനേക കാര്യങ്ങളും ചെയ്തെടുക്കുവാനാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ഓർപ്പിക്കുന്ന കാര്യം, പഴയ സന്ദേശങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും. ഇപ്പോൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും ഇതുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളും ഓൾറെഡി നമ്മള് ചില വർഷങ്ങൾക്ക് മുമ്പ് ഇത് പ്രസംഗിച്ച് കിടക്കുന്നുണ്ട്. യൂട്യൂബിലൊക്കെ അത് കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക. അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകും. ഹല്ലേലൂയ. അത് നിങ്ങൾ കേൾക്കുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തല്ല നിങ്ങൾ കേൾക്കുന്നത്, നേരത്തെ കേട്ടതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ പലരും ഇത് പറയുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുമ്പോ പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ നേരത്തെ കേട്ടത് മനസ്സിലാക്കി അതനുസരിച്ച് ഇപ്പോൾ നടക്കുന്നതിനെ ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വരുന്നതെല്ലാം ദൈവസന്നിധി ഉറപ്പിക്കുക. എന്നെ അല്ല വിശ്വസിക്കേണ്ടത്, നിങ്ങൾ ദൈവ വചനത്തെ വിശ്വസിക്കുക. അത് ദൈവത്തിൽ നിന്ന് നിങ്ങൾ നേരിട്ട് കേൾക്കുക. ഈ അന്ത്യകാലത്ത് ജയം പ്രാപിക്കണമെങ്കിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കണം, നടത്തപ്പെടുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ബാക്കിയുള്ളവരൊക്കെ വീഴാൻ സാധ്യത ഉണ്ട്. ഒരു ശ്രദ്ധയോടുകൂടെ മുന്നോട്ടേക്ക് പോവുക. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.